السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ തുടങ്ങി വെച്ചിരുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തും സലാമും എന്നതിനെ സംബന്ധിച്ചായിരുന്നു. അതിന്റെ രണ്ടാമത്തെ ക്ലാസ്സായിരുന്നു നടക്കേണ്ടിയിരുന്നത്. മൂന്നാമത്തെ ക്ലാസ് എന്താണ് സ്വലാത്ത്, എന്താണ് സലാം എന്നതിനെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് സാന്ദർഭികമായി മറ്റൊരു വിഷയം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രത്യേകം പറയാനൊരു കാരണമുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ എന്ത് വന്നോ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അഖീദയും വിശ്വാസവും നിലപാടതാണ്. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, ഹദീസിലൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക, അത് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചാലും ശരി അല്ലെങ്കിലും ശരി, നമ്മുടെ മുമ്പിലുള്ള സമൂഹം അത് അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സമിഅന വഅതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലാണ് അവന്റെ ബാധ്യത. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് വളരെയധികം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചില ആളുകൾ ഒരു പത്രത്തിലൂടെ എഴുതി വിടുകയും അത് പലരും ഏറ്റുപിടിക്കുകയും ചെയ്ത ആ സംഭവം അതിനെ അതിശക്തമായ രീതിയിൽ തന്നെ, മാന്യമായ രൂപത്തിൽ തന്നെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ചെയ്യുകയും വേണം. അറിവില്ലാത്തവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ എന്നിരുന്നാലും ഇസ്ലാമിന്റെ വിമർശകരായ ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതവരെ മനസ്സിലാക്കിയാലും ആവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ വശം എന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയായിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിന്റെ പേരിൽ ചില ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ ഭാഗമായിക്കൊണ്ട് ചിലർ മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്ന പ്രമാണങ്ങളെ തന്നെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവിടെ നമ്മൾ കണ്ടു. ഇസ്ലാം വിമർശകർക്ക് മറുപടി പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായം എത്രയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണം കൊടുത്തപ്പോൾ ചിലരെങ്കിലും അത് മറയാക്കി ഹദീസുകളെ നിഷേധിച്ചു. അവര് പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു, ആറാം വയസ്സിലാണ് വിവാഹം നടന്നത്, ഒമ്പതാം വയസ്സിലാണ് വീട് കൂടിയത്, അതൊക്കെ തെറ്റാണ് എന്നാണ് ചില ആളുകൾ പ്രസംഗിച്ചത്. അതൊക്കെ തെറ്റാണ്, അതൊന്നല്ല ശരി, അതൊക്കെ തെറ്റാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് പതിനെട്ടാമത്തെ വയസ്സിലാണ്. പതിനെട്ട് വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്ന് ചില ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങി. മാത്രമല്ല, കേരളത്തിൽ ഒരു മതസംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു നേതാവ് വളരെ പത്രത്തിൽ ലേഖനം എഴുതി. അയാൾ എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്ന് വിശദീകരിച്ചുകൊണ്ട് അയാളെ ലേഖനം എഴുതിയപ്പോ അയാളെ പറഞ്ഞൊരു കാര്യം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായം അത് 9 ആണോ 18 ആണോ എന്ന വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കളവാണ് അയാൾ എഴുതിയത്. ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, 18 ആയിരുന്നു എന്ന് പല ഗവേഷകന്മാരും പറഞ്ഞിട്ടുമുണ്ട്. ആ 18 എന്ന് പറഞ്ഞ ഗവേഷകന്മാർ ആരാണെന്നുള്ളത് ഇൻഷാല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ 18 ആയിരുന്നു അതല്ല 6 ആയിരുന്നോ എന്ന വിഷയത്തിൽ പണ്ഡിതൻ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് കളവാണ്. അങ്ങനൊരു ഇഖ്തിലാഫില്ല, അങ്ങനൊരു ഇഖ്തിലാഫ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ വേറെ ചില ആളുകളെ അവരുടെ മുഖപത്രത്തിൽ അവരെഴുതി വിട്ടത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായം 6-ാമത്തെ വയസ്സിലോ, എന്നിട്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ നിഷേധിച്ച് ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ പറയുന്നത് പല ധാരണകളും മുസ്ലിങ്ങൾ തിരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അനിവാര്യമായും തിരുത്തേണ്ട ഒരു ധാരണയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം തുടങ്ങുന്നത് തന്നെ. ആ ലേഖനം അയാൾ വിവർത്തനം ചെയ്തതാണ്, അത് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് മിസറിൽ നിന്നാണ്. കാരണം ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എന്താ, നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട് അതിൽ ഇഖ്തിലാഫുണ്ട് എന്നുള്ളതാ. അപ്പൊ ആളുകൾ ഇത് കേട്ടാൽ വിചാരിക്കുക അത് 18 ആണോ 6 ആണോ എന്നുള്ളതിൽ പിന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പല ആളുകളും മനസ്സിലാക്കുക. അങ്ങനെ ആദ്യം ഈ വിഷയത്തിൽ ഇതിന്റെ മറ പിടിച്ചുകൊണ്ട് പ്രമാണങ്ങളെ ഇവരെ നിഷേധിക്കാൻ. ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി കാണുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ 18-ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കണമല്ലോ, നല്ലൊരു ഇൽമു കിട്ടിയല്ലോ എന്നുള്ള രൂപത്തിൽ പല ആളുകളും ഇത് എവിടുന്നാണ് ഇത് വന്നത് എന്നറിയാതെ പതിനെട്ടിലാണ് വിവാഹം ചെയ്തത്, 6-ല്അല്ല 9-ല്അല്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും. ചില ആളുകളെങ്കിലും അതിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് ഇത് പ്രസംഗിച്ച ആളുകൾ, ഇത് എഴുതിയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരു പുതിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരിങ്ങനെ ബുഖാരിയിൽ ഒരുപാട് ഹദീസുകൾ നിഷേധിച്ച ആൾക്കാരാണ്, ഇങ്ങനെ കുറെ ഹദീസുകൾ അവർ തട്ടിയിട്ടുണ്ട്. അത് ബുദ്ധിക്ക് യോജിക്കൂല, അത് യുക്തിക്ക് യോജിക്കൂല, അത് പറഞ്ഞ നബിക്ക് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഹദീസുകൾ അവർ തട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിലുള്ള വസ്തുത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുമ്പോൾ 6 വയസ്സാണ് പ്രായം. 6-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ നമുക്കൊരു മടിയും വേണ്ട, അത് പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമല്ല. ലോകത്തിന്റെ ചരിത്രം അതറിയുന്ന ഒരാൾക്ക് അതിൽ അത് വ്യക്തമായി ചരിത്രം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രയാസമുണ്ടാക്കുന്ന കാര്യമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാരിത്വം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹങ്ങൾ അതൊരിക്കലും ഈ ചർച്ചയിൽ വരുന്നില്ല. നമുക്കതിന് സമയമല്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രായത്തെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ഈ വിഷയം ഉള്ളത്. സൂര്യല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ച വിവാഹങ്ങൾ പരിശോധിച്ച ഒരാൾക്കും ഒരു സ്ത്രീലംബടനായി ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രീകരിക്കാൻ സാധിക്കുകയില്ല. അത് വേറൊരു വിഷയമാണ്. 6-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. 9-ാമത്തെ വയസ്സിൽ വീട് കൂടി അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. 9-ാമത്തെ വയസ്സിൽ ഇത് മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഇതിൽ മുസ്ലിം ലോകത്തൊരു തർക്കം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അത് പ്രമാണങ്ങളിൽ അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ വിഷയ സംബന്ധമായിക്കൊണ്ട് ചില ഹദീസുകൾ, ഞാൻ ആ വിഷയത്തിൽ വരുന്ന നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗം മാത്രമാണ് വായിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു എന്നുള്ളതും വീട് കൂടുമ്പോൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 9 വയസ്സായിരുന്നു എന്നുള്ളതിനും നമ്മുടെ പ്രമാണങ്ങളിലുള്ളത് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. നബിക്ക് മോശമാകില്ല എന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടത് നമുക്ക് അതൊക്കെ തിരുത്താം. അതൊക്കെ നമുക്കാണ് തിരുത്തി തുടങ്ങുക. ഖുർആൻ തന്നെ തിരുത്തേണ്ടി വരും. ഖുർആനിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ഇസ്ലാമിന്റെ വിമർശകരെ ആരോപിക്കുന്ന ഉറുമ്പ് സംസാരിച്ചു എന്നുള്ളത് ഖുർആനിലില്ല. നമ്മളെന്താ ചെയ്യാ? തിരുത്തിയേ. നമുക്ക് തിരുത്താൻ തുടങ്ങാം. അത് തിരുത്ത നമുക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാം വടി കൊണ്ടടിച്ചപ്പോ സമുദ്രം രണ്ടായി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് അത് തിരുത്താ. മോശമല്ലേ അത്? ഖുർആന് മോശമല്ലേ? മോശമല്ലേ അത്? ഒരു വടി ആടിന് ഇല കൊഴിച്ചു കൊടുക്കുന്ന ഒരു അടി കൊണ്ട് സമുദ്രത്തിൽ ഒഴിച്ചപ്പോ അത് രണ്ടായി. അത് രണ്ടായിട്ട് പിളർന്നു. അതിലൂടെ നടന്നുപോയി. ബുദ്ധിയുള്ളവൻ അംഗീകരിക്കാൻ പറ്റുന്നത് നമുക്ക് തിരുത്താൻ തുടങ്ങാം. ഇങ്ങനെ തിരുത്താൻ തുടങ്ങുകയാണെങ്കിൽ കുറെ തിരുത്തണം. പക്ഷെ ഈ പറഞ്ഞ ആളുകൾ കുറെ തിരുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകളും അവരുടെ മുൻഗാമികൾ അവർ കുറെ തിരുത്തിയിട്ടുണ്ട്. ഹദീസുകൾ അല്ലെ, ബുഖാരിയിലെ 60-ഓളം ഹദീസുകളെ ഞാൻ ലൈഫ് കിരണി ഞാൻ തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവരുടെ കൂട്ടത്തിൽ പലരും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തത് 18-ാം വയസ്സിലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അവര് ഈജിപ്തിലുണ്ട്. അവര് ഇപ്പറഞ്ഞ ഹദീസുകളൊക്കെ തള്ളിയിട്ടുണ്ട്. അവരെ പ്രധാനപ്പെട്ട പരിപാടിന് എന്താ പറയുക? ഹദീസുകളെ തള്ളലാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് 6-ാമത്തെ വയസ്സിൽ, അവര് ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് 9-ാമത്തെ വയസ്സിൽ. 1 ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ ആ പോയിന്റ് മാത്രമാണ് പറയുന്നത്, ദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ്. അവർ പറയുന്നു, തസവജനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ നബിൻ തുസിത്തി സിനീൻ, തസവജനി എന്നെ വിവാഹം ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തത് എന്നാണെന്നുള്ളത് പറയുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ഇവര് പറയുന്നത് ആയിഷ പറഞ്ഞോന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കണ്ട ചേട്ടനൊക്കെ കേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ പോലെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് എന്താ? 6-ാമത്തെ വയസ്സിലാണ്. ഇവര് പറയുന്നത് അല്ല, 18-ാമത്തെ വയസ്സിലാണ്. എന്താ നമ്മൾ ചെയ്യാ? അപ്പൊ ഇതിന്റെ പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്താണ്? ഹദീസുകളെ തല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്കിത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം? ഇവര് സലഫീയത്തിന്റെ കുപ്പായിട്ടുകൊണ്ടാണ് ഇവര് നടക്കുന്നത്, ജനങ്ങൾക്കിടയിലൂടെ വരെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് പറയേണ്ടി വരികയാണ്. എന്നെ വിവാഹം കഴിച്ചത് എന്താണെന്നുള്ളത് പറയുന്നതാണ് ആയിഷ റളിയല്ലാഹു തന്നെയാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയാതൊന്നും നമ്മൾ അംഗീകരിക്കൂലാണ്. എന്താ ചെയ്യാ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് അന ബിൻതു സിത്തി സിനീൻ, എനിക്ക് 6 വയസ്സുണ്ടാവുമ്പോൾ. ഫഖദിമ്ന അൽ മദീന, അങ്ങനെ ഞങ്ങൾ, അതായത് ഹിജ്റക്ക് മുമ്പ് 6-ാം വയസ്സിൽ വിവാഹം ചെയ്തു. അങ്ങനെ ഞങ്ങൾ മദീനയിലേക്ക് വന്നു. ഹാരിസ് ബിൻ ഹസ്റത്തിന്റെ അവിടെ താമസമാക്കി. എനിക്ക് പനി വന്നു, എന്റെ മുടികളൊക്കെ കൊഴിഞ്ഞുപോയി. പിന്നെ ഞാൻ ഊഞ്ഞാലിലാടായിരുന്നു ആ സമയത്ത്. പിന്നീട് ഒരു ദിവസം ഊഞ്ഞാലിലാടായിരുന്നു, എന്റെ ഉമ്മ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ ഹദീസുകൾ, കുറെ ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്റെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ എനിക്ക് ഖൈറിന് വേണ്ടിയിട്ട്, വർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുത്തേക്ക് വന്നൊരു ദുഹാ സമയത്ത് ഫഅസ്ലമത്തനി ഇലൈഹി, അങ്ങനെ അവരെന്നെ നബി കേൾപ്പിച്ചു കൊടുത്തു. ദീർഘമായിട്ടുള്ള റിപ്പോർട്ട്. അതിന്റെ അവസാന ഭാഗത്ത് കാണാ, എന്നെ അവരെ നബി കേൾപ്പിച്ചു കൊടുത്തു. അന യൗമ ഇദിൻ ബിൻതു തിസ്ഇ സിനീൻ, അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. ഈ ഹദീസിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലോകം അസഹുൽ കിതാബി ബഅദ കിതാബില്ലാഹി തആല എന്ന ബുഖാരിയാണ് മുസ്ലിം. തഫക്കുൻ അലൈഹി, ഈ ഹദീസ് ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട്. ഈ ഹദീസ് നമുക്ക് എന്ത് മനസ്സിലായി? 6-ാമത്തെ വയസ്സില് വിവാഹം നടന്നു, 9-ാമത്തെ വയസ്സില് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ഇതാരാ പറയുന്നത്? സാധാരണ ഹദീസിനൊരു പ്രത്യേകത ഉണ്ട്. അയാൾ പറയുന്നത് ഞാൻ കേട്ടു, അയാൾ പറയുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് സാധാരണ എന്റെ ഹദീസുകളിൽ വരാറുള്ളത്. ഇത് ആയിഷ റളിയല്ലാഹു തആല പറയണത് എന്നെ വിവാഹം ചെയ്തത് എന്റെ 6-ാമത്തെ വയസ്സില്. അതിന്റെ ഇടയ്ക്ക് 2-ാമതൊരാള് വന്നിട്ട് പറയണത് അല്ല, 18-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ഇവരെ നമ്മൾ സൂക്ഷിക്കണം, ഇവരെ നമ്മൾ പേടിക്കണം. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ആയിഷ റളിയല്ലാഹു തആലയിൽ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു വിവാഹത്തിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജഹ വഹിയ ബിൻതു സബ്ഇ സിനീൻ, 7 വയസ്സാകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. ഏതാണ്ട് ആദ്യ റിവായത്തുകളിൽ വന്നിട്ടുള്ളത് 6 വയസ്സിനാണ്. ചില റിവായത്തുകളിലാണ് 7 വയസ്സ് വന്നത്. രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, അറബികൾക്ക് ഒരു പതിവുണ്ട്, കൂടുതലുള്ളത് അവർ ചിലപ്പോൾ വിടും, അതാരും പറയില്ല. ചിലപ്പോൾ 6:30, 6:30 ആയിരിക്കും, അവരെന്താ പറയുക 6 എന്ന് പറയും. അങ്ങനെ സ്വഭാവ പ്രകാരം അറബികൾക്കിടയിലുണ്ട്. അപ്പൊ 7 തഴഞ്ഞപ്പോ 7 എന്ന് പറഞ്ഞു. ഏതാണ്ട് റിവായത്തുകളിലൊക്കെ 6 എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല ഈ റിവായത്തിൽ പറഞ്ഞു, 7 വയസ്സുള്ള സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. വഖാൻ അലി സവാഹിബു യലഅബ്നമായി, ആ സമയത്ത് എനിക്ക് എന്റെ കൂടെ കളിക്കാൻ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. വഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല യതഖമ്മഅന, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അവരൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കാറുണ്ടായിരുന്നു. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. അത് ഞാൻ പറഞ്ഞത് ഇതിലെന്താ വെച്ചാല്, റസൂൽ എനിക്ക് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു, ഞാൻ അവരുമായിട്ട് കളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ റിവായത്തിലുള്ളത്. ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു, ഞാൻ അവരുമായിട്ട് കളിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ ചില റിവായത്തുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആലക്ക് പിന്നെ കുട്ടികൾ കളിക്കുന്ന രൂപത്തിലുള്ള പാവകൾ ഉണ്ടായിരുന്നു. ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അൽ മുറാദു ഹാദിഹി ലുഅബ് അൽ മുസമ്മാത്തു ബിൽ ബനാത്തി അൽ അറായിസ്, അതായത് അല്ലത്തി തൽഅബു ബിഹാൽ ജവാരിയ സിഗാർ, ചെറിയ കുട്ടികൾ കളിക്കുന്ന പാവകൾ ആയിഷ റളിയല്ലാഹു തആലക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ട് എന്തിനാണ് ഈ ഹദീസുകൾ? അതിന്റെ അർത്ഥം, ആ തൻബീഹു അലാ സിഗരി സിന്നിഹ, ആയിഷ റളിയല്ലാഹു തആലയുടെ പ്രായം അത്രത്തോളം ചെറുതായിരുന്നു എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉണർത്തുകയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ എന്തായി, ആ കളിക്കുന്ന പ്രായത്തിൽ 9-ാമത്തെ 6-ാമത്തെ വയസ്സിൽ 7-ാമത്തെ വയസ്സിൽ വിവാഹം നടന്നു. 9-ാമത്തെ വയസ്സിൽ പിന്നെ വീടുകൂടി അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആയിഷ റളിയല്ലാഹു തആല എന്നുള്ള അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. ഇതിപ്പോ ഞാൻ വായിച്ചതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ളതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, എന്നെ റസൂല് വിവാഹം ചെയ്തത് 6-ാമത്തെ വയസ്സിലാണ്, ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് 9-ാമത്തെ വയസ്സിലാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആയിഷ റളിയല്ലാഹു തആലയുടെ കൂടെ ജീവിച്ച ആളുകൾ, പിന്നെ അവരല്ല കാര്യം പറയണ്ടേ. അന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, പിന്നെ വേറൊരാൾ വന്നിട്ട് അത് പറ്റൂല, അതൊന്നും അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാല് അയാളെ നമ്മളെ അക്കലാനിന്നോ മൊയ്തദിനിന്നൊക്കെ ചിലപ്പോ നമ്മൾ പറയാം അവരെ കുറിച്ച്. കാരണം ഹദീസുകൾ സ്ഥിരപ്പെട്ടല്ലാതെ അംഗീകരിക്കണ്ടേ, അത് നാട്ടുകാർക്ക് പറ്റൂല അല്ലെങ്കിൽ ഇസ്ലാം വിമർശകർക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് തള്ളാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തള്ളേണ്ടി വരും.
ഇപ്പറഞ്ഞ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹം ചെയ്തതിനെ വരെന്താ ചെയ്യാ, ഇത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കൂട്ട, പതിനെട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇനി അവരടുത്തത് പറയും നബി ഒന്നിലധികം വിവാഹം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതും തിരുത്തേ, അതും ചിലപ്പോൾ അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അത് ഒന്ന് മരിച്ചപ്പോൾ ചിലപ്പോൾ ഒന്ന് കെട്ടിയതാണെന്ന് അങ്ങനെ വരെ ചിലപ്പോൾ പറയാൻ തുടങ്ങും. കാരണം അത് അതെന്താ ചെയ്യുക, അത് മോശമല്ലേ. പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നോ, മരിക്കുമ്പോൾ ഒമ്പതെണ്ണം ഉണ്ടായിരുന്നു, ഇതൊക്കെ അത് മോശം തന്നെയല്ലേ. അത് ഒരു മോശമാക്കി പറയണ്ടല്ലോ, ചിലപ്പോൾ നാളെ വരെ അതും തിരുത്താൻ തുടങ്ങും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിച്ചവര് പിന്നെ കാര്യം പറയേണ്ടത് അവരാണ്, ആ വിവാഹത്തിൽ പങ്കെടുത്ത ആൾക്കാർ. ആയിഷ റളിയല്ലാഹു അൻഹയോട് വളർന്ന ഒപ്പം വളർന്ന ആളുകൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാഷയുള്ള ആളുകൾ, അതിന് സന്നിഹിതരായ സാക്ഷികളായ ആളുകൾ, അവര് പറഞ്ഞത് എന്താ, അവര് പറഞ്ഞത് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് അബൂ സലമയും യഹ്യയും കൂടി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാ. അവര് പറയുന്നു കാല, അവ രണ്ടുപേരും പറഞ്ഞു. എന്ത് പറഞ്ഞു, ലമ്മാ ഹലകത്ത് ഖദീജ, ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടപ്പോൾ, ജാഅത്ത് ഖൗല ബിൻതു ഹകീം, ഖൗല വന്നു. ഖൗല റളിയല്ലാഹു തആല അൻഹ അവരാണ് നബിക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന കൊണ്ടുവരുന്നത്. ആരാണ്, ഇംറാത്തു ഉസ്മാന ബിനി മദ്ഊൻ റളിയല്ലാഹു തആല അൻഹയുടെ ഭാര്യയാണ്, റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്. അങ്ങനെ അവർ വന്നിട്ട് ചോദിച്ചു, റസൂലെ വിവാഹം കഴിക്കണില്ല, അതായത് ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ സംഭവങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഗതികൾ അന്വേഷിക്കുന്നത് ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ പറയണേ, അങ്ങനെ ഫസബജഹ അയ്യാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. വആയിഷതു യൗമഇദിൻ ബിൻതു സിത്തി സിനീൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് അന്ന് ആറ് വയസ്സായിരുന്നു പ്രായം. ഇതാ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിം ഉദ്ധരിച്ചത്. ഇത് ഞാൻ പറഞ്ഞ എന്തിനാ, ആദ്യത്തത് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞു എനിക്ക് ആറ് വയസ്സാണ്, വീട് കൂടുമ്പോൾ ഒമ്പത് വയസ്സാണ്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിച്ച ആളുകളല്ലേ പിന്നെ പറയേണ്ടത്, അവരും പറഞ്ഞു ആറ് വയസ്സാണ് കല്യാണം നടക്കുമ്പോൾ. ഇങ്ങനെ കുറെ റിവായത്തുകളുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ആളുകൾ പറയുന്നു അല്ല, പതിനെട്ടിലാണ്. ഇത് പറയുന്നത് ആരാണ്, നമ്മൾ കരുതും ഏതെങ്കിലുമൊക്കെ സലഫി പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ അഭിപ്രായം ഉണ്ടാവുന്നല്ല എന്ന്. ഇതൊക്കെ മറ്റടുത്തു നിന്നുള്ള ഇറക്കുമതിയാണ് അല്ലെ. ജമാലുൽ ബന്ന എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അതേപോലെ തന്നെ ഖാലിദുൽ ജുനൈദി എന്ന് പറയുന്ന വേറൊരുത്തൻ, അതേപോലെ തന്നെ ഇസ്ലാം ബഹീരി എന്ന് പറയുന്ന വേറൊരുത്തൻ, ഇവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവരെ ഈജിപ്തിലുള്ള പത്രത്തിൽ എഴുതിവിട്ടു, അതങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് പ്രബോധനക്കാരനിവിടെ എഴുതി, അതങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് ഇവിടെ ഉസൈ മടവൂർ ഇവിടെ പിന്നെ മാതൃഭൂമിയിൽ ലേഖനം എഴുതി, അതങ്ങനെ തന്നെ അവരെ കൂട്ടത്തിൽ തന്നെ പെട്ട വേറൊരുത്തം പൂങ്കോടുള്ള ഒരുത്തം അത് പ്രസംഗിച്ചു, പിന്നെ ബാക്കിയുള്ളവരത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. പതിനെട്ടാണ്, ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. അതിൽ ഇസ്ലാം ബഹീറ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവന്റെ പണി തന്നെ അതാണ്. അവന്റെ പണി എന്താ വെച്ചാല് പ്രമാണങ്ങളെ നിഷേധിക്കുക. നിങ്ങൾക്ക് അതിന്റെ ഒരു സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും വരെ കുറച്ച് ബുഖാരി അങ്ങനെ മറ്റേ അങ്ങനെ മറ്റേ ഹദീസ് ഹിജാബ് അന്ത് ഹിജാബ് അങ്ങനത്തെ ഒരു ഹിജാബ് ഒന്നും ഇസ്ലാമിലില്ല. ഇങ്ങനെ എന്താണോ ഇസ്ലാം വിമർശകർ ആഗ്രഹിക്കുന്നത് അതിന് തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന, പിന്നെ പ്രമാണത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അവരെ എഴുതിവിട്ട ചവറുകൾ ഇവിടെ കേരളത്തിൽ തെളിവുകൾ നോക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അവരത് എഴുതി വിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്കിടയിൽ അത് സംശയങ്ങൾ ഉണ്ടാകും. ഇസ്ലാം ബഹീറ പറയുന്നത് എന്താ അറിയോ, ഇസ്ലാം ബഹീറിന്റേത് വേറൊരുത്തൻ ജമാൽ ബന്ന എടുത്തു കൊടുക്കാണ്. ജമാൽ ബന്ന എന്ന് പറയുന്നത് ഹസൻ ബന്നന്റെ സഹോദരനാണ്. ഇവരെ റൂട്ടുകൾക്ക് മനസ്സിലാകേണ്ടത് ഏതാണുള്ളത്, അയാൾ എടുത്തു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആയിരം കൊല്ലം മുസ്ലിം ലോകം മുസ്ലിം പണ്ഡിതന്മാരുടെ തുറന്നു പോകുന്ന ഒരു അബദ്ധത്തെ ഒരു ജേർണലിസ്റ്റ് തിരുത്തുന്നു എന്നാണ് അതിന്റെ ഹെഡിങ്. ആയിരം കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ അബദ്ധം, അതൊരു ഒരു ഒരു യങ് ജേർണലിസ്റ്റ് അയാളത് തിരുത്തുന്നു എന്നാണ്. ഇസ്ലാം ബഹീര അയാള് പണ്ഡിതനാണെന്നുള്ളത് അയാളെ അയാൾ പറയുന്നത് ഞാനൊരു മുഫക്കിറാണെന്നാണ് അയാൾ പറയുന്നത്, ഒരു ബാഹിസ്ഥ ഒരു ഗവേഷകൻ. എന്നിട്ട് അതാ ചവർ ഇവിടെ എടുത്തിട്ട് ഈ മുസ്ലിങ്ങൾക്കിടയിൽ എടുത്തിട്ട് ഹദീസിന്റെ ഈ പറഞ്ഞ പ്രമാണങ്ങളെ നിഷേധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ കൊണ്ടുപോകണം. അപ്പൊ ഇത് ഇമാം അഹമ്മദ് മുസ്ലിമതിൽ ഉദ്ധരിച്ചതാണ് ഈ സംഭവം. ഇങ്ങനെ ധാരാളം ഹദീസുകളിലുണ്ട്. ആയിഷ റളിയല്ലാഹു തആല ഇങ്ങനെ ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു, ഒമ്പതാമത്തെ വയസ്സിൽ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു, ഇങ്ങനെ എണ്ണ മറ്റേ ഹദീസുകൾ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറഞ്ഞത് കിട്ടി. ആയിഷ റളിയല്ലാഹു തആലയുടെ കൂടെ ജീവിച്ച ആളുകളും പറഞ്ഞു ആറാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നിട്ടുള്ളത്. ഇനി ഇസ്ലാമിക ചരിത്രകാരന്മാർ, ഒരുപാട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഇസ്ലാമിക ചരിത്രകാരന്മാരൊക്കത്തെ പറയുന്നത് ആറാമത്തെ വയസ്സിൽ വിവാഹം നടന്നു, ഒമ്പതാമത്തെ വയസ്സിൽ അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. എല്ലാവരും തന്നെ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഹദീസുകളിൽ വന്നത്, രണ്ട് ആ ഹദീസുകളുടെ ശാരീഹീങ്ങൾ പറഞ്ഞത്, ശറഹ് ചെയ്ത ആളുകൾ പറഞ്ഞത്, അതേപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രകാരന്മാർ പറഞ്ഞത്. ഇതൊക്കെ ആറാം വയസ്സിൽ കല്യാണം നടന്നു, ഒമ്പതാമത്തെ വയസ്സിൽ അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ഇനി ചരിത്രകാരന്മാർ പറഞ്ഞത്, ഒന്ന് സിയർ, ഇമാം ദഹബയുടെ സിയറില് ഞാൻ ആ പോയിന്റുകൾ മാത്രം വായിച്ചുതരാം. അതായത് ഹിജറക്ക് മുമ്പ്, ഖദീജ റളിയല്ലാഹു തആലയുടെ മരണത്തിന് ശേഷം ഹിജറക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആയിഷ റളിയല്ലാഹു തആലയെ വിവാഹം ചെയ്തു. ചില ആളുകൾ പറഞ്ഞത് രണ്ടു വർഷം മുമ്പാണ്. ودخل بها في شوال سنه سنتين رسول الله صلى الله عليه وسلم ആയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചു രണ്ടാം വർഷം. മിനു അതായത് ബദർ യുദ്ധത്തിന് ശേഷം വഹിയ ഇബ്നത്തു ഫിസ്ഖിൻ, അന്ന് ആയിഷ റളിയല്ലാഹു തആലയുടെ പ്രായം 9 വയസ്സാണ് അല്ലോ. അപ്പൊ ഹിജ്റക്ക് മുമ്പ്, രണ്ട് കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഹിജ്റക്ക് മുമ്പ് എന്താണെങ്കിലും വിവാഹം നടന്നു, ദാമ്പത്യ ജീവിതം ആരംഭിച്ചത് ഒൻപതാമത്തെ വയസ്സിൽ. ഇത് ഇമാം ദഹബിയുടെ സിയർ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇമാം ദഹബിയുടെ സിയർ, ആധികാരിക ഗ്രന്ഥം. ഇനി അടുത്തത് ഇബ്നു അബ്ദുൽ ബറിന്റെ അൽ ഇസ്തിആബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അടുത്തത് വായിക്കുന്നത്. അതിൽ കേട്ടോ, وعائشة بنت أبي بكر الصديق رضي الله عنها تزوجها بمكة نبي صلى الله عليه وسلم مكة لا يغان جيدو قبل سودة سودة كمب وقيل بعد سودة سودة كشي أشعر من الله دون ده هذا غير ربيش كان خديجة رضي الله تعالى عنها مرنا بطة دني شيء أشم سودة رضي الله تعالى عنها لي يغان جيدو چلا هذا اللي مكة لنده നല്ല ബ്രാൻഡ് അറുപത് വയസ്സിന്റെ മേലേക്കാണ്. അതൊക്കെ നമുക്ക് വേറെ നമുക്ക് ഒരുപാട് പറയേണ്ടത്. മദീനയിൽ വെച്ചിട്ടാണ് അവർ വീട് കൂടിയത്. എന്നിട്ട് പറഞ്ഞു എത്ര വയസ്സ് പ്രായം, അയ്ഷറുള്ള തലയുടെ പ്രായം 18 9 9 വീട് കൂടി. ആറാമത്തെ വയസ്സിലാണ് അഖദ് നടന്നത്, അതായത് വിവാഹ ഉടമ്പടി. വിവാഹം നടന്നത് ആറാമത്തെ വയസ്സിൽ, വീട് കൂടിയത് ഒമ്പതാമത്തെ വയസ്സിൽ. അപ്പോ ഇമാം ദഹബിന്റെ പറഞ്ഞു, ഇബ്നു അബ്ദുൽ ബറിന്റെ പറഞ്ഞു. അടുത്തത് മൂന്നാമത്തത് ഇബ്നു നസീറിന്റെ ഉസ്ദുൽ ഗാദ, അതിൽ അദ്ദേഹം പറയുന്നു തസബ്ജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലൽ ഹിജ്റ. ഇതൊക്കെ വായിക്കുന്നത് എന്തിനാ അറിയോ? ഇതൊക്കെ പറഞ്ഞാലും ഏയ് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രശ്നിക്കും, ചില ആളുകൾ പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കേണ്ടത് പ്രമാണത്തിന്റെ. നമുക്ക് നമ്മളെ കാര്യം അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, പിന്നെ അവരവരുടെ അക്കലും കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർ നടന്നോട്ടെ, അവരങ്ങനെ നടക്കുന്ന ആളാണല്ലോ. പക്ഷെ അവർ ഈ സലഫിയത്തിന്റെ ലേവൽ ഒട്ടിക്കുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പ്രമാണങ്ങളൊക്കെ നിഷേധിച്ചിട്ട് അവർ പറയുന്നത് എന്താ, ഞങ്ങളാണ് സലഫികൾ. അപ്പൊ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ പറഞ്ഞത് എന്താ, ഉസ്ദുൽ ഖാബയിൽ പറഞ്ഞത് ഹിജ്റക്ക് രണ്ടു വർഷം മുമ്പ് വിവാഹം കഴിച്ചു, അവര് കന്യകയായിരുന്നു, അതേപോലെ തന്നെ മൂന്ന് വർഷമാണെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നിട്ട് പറഞ്ഞു വക്കാന അംബ്രുഹ ലമ്മാ തസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തുസിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമ്പോൾ ആറ് വയസ്സ്, വഖൈല സബ്ബസിനീൻ 7 വയസ്സാണെന്നുള്ള അഭിപ്രായമുണ്ട്. വബനാ ബിഹ വഹിയ ബിൻതു തിസ്ഇസിനീൻ, വീട് കൂടിയത് മദീനയിൽ വെച്ചിട്ട് ഒമ്പതാമത്തെ വയസ്സ്. ഇബ്നു നസീറിന്റെ ഉസ്ദുൽ ഖാബ, അവ മൂന്നെണ്ണം വായിച്ചു. അടുത്തത് വിദായ വന്നിഹായ, ഇതൊക്കെ പാടെ വായിക്കാണെങ്കിൽ നമുക്ക് അതിനൊരു ദിവസം വേണം, ഇതൊക്കെ പാടെ വായിക്കാണെങ്കിൽ. ഇനി വിദായ വന്നിഹായ ആരുടെ വിദായ വന്നിഹായ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, തഫ്സീർ എഴുതിയ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അതിൽ അദ്ദേഹം പറഞ്ഞു തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബഅദ ഖദീജ ബിസലാസ സിനീൻ വആയിഷ യൗമഇദിൻ ഇബ്നതു സിത്തി സിനീൻ, ഖദീജക്ക് ശേഷം ആയിഷ റളിയല്ലാഹി അൻഹ വിവാഹം ചെയ്തു, ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കന്ന് ആറ് വയസ്സ്. വബനാ ബിഹാ വഹിയ ഇബ്നതു തിസ്, 9 വയസ്സാകുമ്പോ അവര് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ആരാ പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പൊ എത്രണ്ണം വായിച്ചു? ഒന്ന് സിയർ ഇമാം ദഹബി, രണ്ട് ഇബ്നു അബ്ദുൽ ബറിന്റെ ഇസ്തിആബ്, മൂന്ന് ഉസ്ദുൽ ഖാബ ഇബ്നു നസീറിന്റെ, നാല് വിദായ
ഇങ്ങനെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തൊബിരിൻ്റെതാണെങ്കിലും ബാക്കിയുള്ള ഗ്രന്ഥ ഒക്കെ ആറാമത്തെ വയസ്സിൽ വിവാഹം നടന്നു, ഒമ്പതാമത്തെ വയസ്സിൽ വീട് കൂടി. ഇത് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, പിന്നെ ഈ വിഷയത്തിൽ ഇത്തിഫാക്ക് ഉണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏകോപിച്ച അഭിപ്രായം, ഇജ്മാ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ഇത് കൂടി വരും, ഇത്തിഫാക്ക് ഉണ്ട്. ഏത്? ആയിഷ റളിയല്ലാഹു തആലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് ആറാമത്തെ വയസ്സിലാണ്, ഒമ്പതാമത്തെ വയസ്സിലാണ് ദാമ്പത്യ ജീവിതം ആരംഭിച്ചതിൽ എന്നുള്ളത് മുസ്ലിം ലോകത്ത് ഇത്തിഫാക്കുള്ള വിഷയമാണ്. ആ ഇത്തിഫാക്കിനെതിരെ ഒരാൾ സംസാരിച്ചാൽ അയാളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? അയാൾ എത്ര വലിയ സങ്കടം നേതാവ് പറ്റിയ ഒരു കാര്യമല്ല, അയാൾ എഴുതി വിട്ടതാണ് മാതൃഭൂമി. 13 അല്ല 18 9 എന്നുള്ളത് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിലാണ്. ആ ഗവേഷകരെ കോലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതല്ലെങ്കിൽ പ്രാമാണികരായ ഒരു സലഫി പണ്ഡിതന്, അല്ലെങ്കിൽ സലഫി പണ്ഡിതനല്ല ഒരു പണ്ഡിതൻ ഇവർക്ക് ഉദ്ധരിക്കാൻ കിട്ടില്ല, കാരണം അവരത് പറഞ്ഞിട്ടില്ല. ഇനി ഇതിൽ ഇത്തിഫാക്കുണ്ട് നോക്കോ. ബിദായ വനിഹായിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. വഖൗലുഹു തസവജഹ വഹിയ ഇബ്നത്തു സിത്തി സിനീൻ, ആറാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു. വബന ബിഹ വഹിയ ഇബ്നത്തു തിസ്, ഒമ്പതാമത്തെ വയസ്സിൽ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. മാലാ ഖിലാഫ ഫീഹി ബൈനന്നാസ്, ഇതിൽ ജനങ്ങൾക്കിടയിൽ ഖിലാഫില്ല. ഈ ഖിലാഫിനെതിരെ മുസ്ലിം ലോകത്തിന്റെ ഇത്തിഫാക്കിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിങ്ങൾ ദലാലത്തിൽ ഏകോപിക്കോ? 1000 മുസ്ലിങ്ങളൊക്കെ ദലാലത്തിലായിരുന്നു. ഈ വിഷയത്തിൽ അവർക്ക് അബദ്ധം സംഭവിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇല്ല ആ വിഷയത്തിൽ? അപ്പൊ ഇവര് പറയുന്ന വാദത്തിന്റെ അപകടം, ഇവര് വടി കൊടുക്കുകയാണ്, തെളിവുണ്ടാക്കി കൊടുക്കുകയാണ് ഇസ്ലാം വിരുദ്ധർക്ക്. എന്നിട്ട് നബിനെ സ്നേഹിക്കുന്നു, നബിക്ക് മോശമല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നബിക്ക് മോശമായതുകൊണ്ട് അത്ര വരുത് പറയുന്നത് 18 അപ്പൊ അതായത് ചോദിക്കുന്നത്. അപ്പൊ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളത് ഇവരെന്ത് ചെയ്യുന്നു? ഇതിനേക്കാളും മോശമല്ലേ? അപ്പോ എന്താ വിനീഷ് പറഞ്ഞത്? മാല ഖിലാഫ ഫീഹി ബൈനന്നാസ്, ഇതില് ഖിലാഫില്ല. ഖിലാഫില്ല എന്നതില് ആറാമത്തെ വയസ്സിൽ വിവാഹം നടന്നു, ഒമ്പതാമത്തെ വയസ്സിൽ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. വഖദ സബത ഫി സിഹാഹി വഗൈരിഹ, ഇത് സ്വഹീഹുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ വഗൈരിഹ, മറ്റുള്ളതിലും ഇത് സ്ഥിരപ്പെട്ടതാണ്. വഖാന ബിനാഹു ബിഹാ അലൈഹി സ്വലാം ഫിസനത്തി സ്ഥാനത്തിൽ ഹിജ്റത്തിൽ മദീന, ഹിജ്റ 2 മദീനയിൽ വെച്ചിട്ടായിരുന്നു അവര് ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് സിഹാഹുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതിൽ മുസ്ലിം ലോകത്തിന് ഇടയിൽ എന്തില്ല? പിന്നെ ഖിലാഫില്ല. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത്. ഇനി ഇബ്നു അബ്ദുൽ ബർ നേരത്തെ വായിച്ച കിതാബിൽ അദ്ദേഹം ഇതേ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വാളിനാല് പറയുന്നത് തസ്വീജുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബി മക്ക ഖബ്ല അൽ ഹിജ്റ ബിസനതൈനി, രണ്ട് മക്ക ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 2 മുമ്പ് ആയിഷ വിവാഹം ചെയ്തു. ആ ഖൗല അബി ഉബൈദ അബൂ ഉബൈദയുടെ ഖൗലാണ്. വഖാല വയഹു ബി സലാസീന, വേറെ ചില ആൾക്കാർ പിന്നെ 3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞിട്ട് വഹിയ ബിന്തു സിത്തി സിനീൻ, 6 എന്താണെങ്കിലും. വഖീല ബിന്തു സബ്, അതേപോലെ തന്നെ 7 പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 6 or 7 വിവാഹം നടന്നിട്ടുണ്ട്. ബിഹാബിൽ മദീന വഹിബിനത്തു തിസ്സിൻ, 9 അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ അവര് ഭിന്നിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പൊ അതിൽ മുസ്ലിം ലോകത്തൊരു ഇഖ്തിലാഫില്ല. എന്നിട്ട് അതിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അതെന്തിനാ വരുത്തി തീർക്കുന്നത്? കാരണം ബുഖാരിനെ അവർക്ക് തള്ളണം. ഖുർആൻ കഴിഞ്ഞ പിന്നുള്ളത് അതാണല്ലോ. അപ്പൊ ബുഖാരിനെ അവർക്ക് നിഷേധിക്കണം. ഇത് എഴുതി വിട്ട ആളുകളൊക്കെ ഇതിന്റെ ആൾക്കാർ തന്നെ. അതിവിടെ ഛർദ്ദിക്കുകയാണ് ഇവർ ചെയ്യുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ജനങ്ങളെ ആശയകുഴപ്പത്തിലാക്കുക. കാരണം സാധാരണക്കാരെന്ത് കരുതുന്നു? അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളത് പ്രചരിപ്പിക്കണ്ടേ? കാരണം 18 എന്നുള്ളൊരു ദുർബലമായ റിപ്പോർട്ടെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അത് പ്രചരിപ്പിക്കണ്ടേ എന്നുള്ളതല്ലേ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുക? അപ്പൊ ഇത് ഖിലാഫില്ലാത്തൊരു വിഷയമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങള് 6 9 അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തന്നെ വിവാഹം ചെയ്ത 6 9 വയസ്സിലാണ് ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. 1. 2 പോയിന്റ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിച്ച ആളുകൾ അവരും പറഞ്ഞു 6 വയസ്സിലാണ് 9 വയസ്സിലാണ് ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. അത് റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ മുഹദ്ദിസീങ്ങൾ അതേപോലെ തന്നെ അതിന്റെ ശാരീഹീങ്ങൾ അവരും പറഞ്ഞു ആറാമത്തെ വയസ്സിലാണ് ഒമ്പതാമത്തെ വയസ്സിലാണ്. അത് രേഖപ്പെടുത്തി വെച്ച ചരിത്രകാരന്മാർ അവരും പറഞ്ഞു ആറാമത്തെ വയസ്സിലാണ് ഒമ്പതാമത്തെ വയസ്സിലാണ്. എന്നിട്ട് അവര് തന്നെ പറഞ്ഞു ഇതിൽ മുസ്ലിം ലോകത്തൊരു ഖിലാഫില്ല. ഇനി ഈ ആയിരം കൊല്ലത്തിന് ശേഷം ഇവിടെ ഖിലാഫ് ഉണ്ടാക്കുന്നത് അല്ല. പതിനെട്ടിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരാണ്? അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ. ഇപ്പറഞ്ഞതിനൊക്കെ തള്ളിയിട്ട് അതൊക്കെ തെറ്റാണ്. അവരെ നമ്മൾ അവരോടുള്ള സമീപനം നമ്മളെന്താ, അവരെ നമ്മൾ അവരുടെ ഈ മുഖം, ഈ ഹദീസ് വിരുദ്ധ മുഖമാണ് ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ ഇപ്പറഞ്ഞതിനൊക്കെ അവർ തള്ളിയിട്ട് വേറെ അഭിപ്രായം കൊണ്ടുവരും. നമുക്ക് തെളിവ് എത്ര കിട്ടിയാൽ മതി നമുക്ക്. അതിന് ഖിലാഫില്ല ആയിരം കൊല്ലത്തോളമായിട്ട്. ഇതിപ്പോ കുറച്ചു മുമ്പാണ്, ഏതാനും വർഷങ്ങളായിട്ടുള്ള ഇവരിത് ഈ വിഷയങ്ങൾ ഇവർ എഴുതി വിടാൻ തുടങ്ങിയിട്ട്, ഇസ്ലാം വിരുദ്ധരായിട്ടുള്ള ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആളുകൾ. അതിന്റെ മുമ്പ് ഇങ്ങനെ ഒരു പിന്നെ ഇഖ്തിലാഫ് തന്നെ, ഇങ്ങനെ ഒരു അഭിപ്രായം തന്നെ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടത്. അതാണ് പ്രബോധനത്തിൽ എഴുതി വെച്ചത്. അതാണ് വേറെ കുറച്ച് ആൾക്കാർ അത് ഏറ്റുപിടിച്ച് അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി അവരിതിന് കൊണ്ടുവരുന്ന തെളിവുകൾ എന്താ? അവർക്കിതിന് വല്ല തെളിവുകളുണ്ടോ? ഇതിന് തെളിവുകൾ ഉണ്ടാകുമോ? ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇനി ദുർബലമായതെന്തെങ്കിലും? അതുമില്ല. ഇതിൽ ഖിലാഫില്ല എന്നല്ലേ പറഞ്ഞത്, ഇതിൽ ഇത്തിഫാഖ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇനി ലോകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവർ ചില ന്യായങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ചില ന്യായങ്ങൾ കൊണ്ടുവന്നു അയാൾ ആ പത്രത്തിൽ എഴുതി പിടിപ്പിച്ച. എന്താ ആ പത്രത്തിൽ അയാൾ എഴുതി പിടിച്ച? ആ പത്രം നിങ്ങൾക്ക് സൈറ്റിൽ പോയാലും കിട്ടും. അൽ മിശ്രിയല്ലോ ജരീദ, ആ ജരീദയുടെ ഇത് ഇസ്ലാം ബഹീരിയുടെ അതെടുത്ത ഒരാളെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ബി ഖലം ജമാൽ അൽ ബന്ന, അതായത് 13/8/2008 ഈ ജരീദയിൽ വന്നതാണ്. അൽ മിശ്രിയോ, നമുക്ക് സൈറ്റിൽ പോയാൽ ആ പത്രം കിട്ടും. അതിൽ അയാൾ കൊടുത്തിരിക്കുന്ന ടൈറ്റ് ഇത് ഹെഡിങ് സുഹ്ഫിയുൻ ഷാബുൻ യുസഹ്ഹിഹു ലിൽഅയ്മത്തിൽ അലാം ഖതാ അൽ ഫാമിൻ, ആയിരം കൊല്ലത്തോളം മുസ്ലിം ലോകം മുസ്ലിം പണ്ഡിതന്മാർ തുറന്നു പോരുന്ന ഒരു അബദ്ധത്തെ ഒരു ചെറുപ്പക്കാരനായ ജേർണലിസ്റ്റ് തിരുത്തുന്നു. ഇതാണ് അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ അയാൾ കുറെ കാര്യങ്ങൾ, ഇതേപോലെ കുറെ ആരോപണങ്ങൾ അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ അവര് ഒന്നാമത് പറയുന്ന ആരോപണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഒന്നാമത് പറയുന്ന ആരോപണം എന്താ വെച്ചാല്, നേരത്തെ 6-9 പറഞ്ഞ ഹദീസുകൾ ഉണ്ടല്ലോ, ബുഖാരി ഉദ്ധരിച്ചത്, മുസ്ലിം ഉദ്ധരിച്ചത്, പിന്നെ ഒക്കെ ആ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് ഹിഷാം ഇബ്നു ഉർവ എന്ന് പറയുന്ന ആളാണ്. ഹിഷാം ഇബ്നു ഉർവ, ഹിഷാം ഇബ്നു ഉർവയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടുകള് ഹിഷാം മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, വേറൊരു തൊരീക്കിലൂടെയും ഈ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രശ്നമുണ്ട്. രണ്ടാമത് അവർ പറഞ്ഞു, മാത്രമല്ല ഹിഷാം മദീനത്ത് കുറെ കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നു, 70-71 വയസ്സ് വരെ മദീനത്തായിരുന്നു. അന്നൊന്നും ഇത് പറഞ്ഞിട്ടില്ല മുമ്പ്. പിന്നെ അയാൾ ഇറാഖിലേക്ക് പോയി, ഇറാഖിൽ വെച്ചിട്ട് അയാൾക്ക് പിന്നെ ഇഖ്തിലാഫ്, അയാൾക്ക് ഓർമ്മക്കുറവ് ഇത് സംഭവിച്ചു. ആ സന്ദർഭത്തിലാണ് അയാൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മദീനക്കാര് ആരും ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇറാഖികള് തഫറദ ബിഹി അൽ ഇറാഖിയൂൻ എന്നാണ് ആര് പറയുന്നത്. ഇറാഖികളിലൂടെ മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് മദീനത്ത് വെച്ച് അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തില്ല? ഇതാണ് അവർ പറയുന്ന ഒരു കാരണം. ഒന്ന്, ഹിഷാം ഇബ്നു ഉർവ, അയാൾ അദ്ദേഹം മാത്രമാണ് ഈ 6-9 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെ അയാളെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാഖിൽ പോയിട്ടാണ്. ഇറാഖിലെ അയാളെ റിപ്പോർട്ടുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അയാൾക്ക് ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് അവർ പറയുന്ന ന്യായം, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു തആല അൻഹ, അവരും ആയിഷ റളിയല്ലാഹു തആലയും തമ്മിലുള്ള ഡിഫറൻസ് 10 വയസ്സായി. അതായത് അസ്മാ റളി അള്ളാഹു തആല അൻഹ 73-ാമത്തെ ഹിജ്റയിൽ 73-ാമത്തെ വർഷം മരണപ്പെട്ടു. അന്ന് അവർക്ക് 100 വയസ്സായിരുന്നു. അങ്ങനെ വരുമ്പോ ഹിജറിന്റെ സമയത്ത് അവർക്ക് 27 വയസ്സ്. അസ്മാ റളി അള്ളാഹു തആല അൻഹയ്ക്ക് 27 വയസ്സ്. അപ്പൊ ഇന്ന് 10 മൈനസ് ചെയ്താല് ഹിജറിന്റെ സമയത്ത് ആയിഷാ റളി അള്ളാഹു തആല അൻഹയുടെ പ്രായം 17 വയസ്സ്. 19-ാമത്തെ വയസ്സിൽ വീട് കൂടി ദാമ്പത്യ ജീവിതം. ഇതാണ് അവർ പറയുന്ന 2-ാമത്തെ ഒരു ന്യായം. ഇങ്ങനെ കുറേ ന്യായങ്ങൾ, ഒരു വസ്തുതയില്ലാത്ത, ഒരു അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവർ പറയണം. അതൊക്കെ പടം വായിക്കാൻ സമയമല്ല, ഞാനത് അടിവരട്ട് വെച്ചിരിക്കണം. അയാൾ ആ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഇത് അടിവരട്ട് വെച്ചിരിക്കണം. ഇവിടെ നമുക്കതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവർ പ്രധാനമായിട്ട് പൊക്കി പിടിക്കുന്നത് ഈ 10 വയസ്സും ഈ ഇഷാബിനു റോയുടെ സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർക്ക് അറിയാലോ, ആയിഷാ റളി അള്ളാഹു തആല അൻഹയും അസ്മാ റളി അള്ളാഹു തആല അൻഹയും തമ്മിൽ പിന്നെ 10 വയസ്സ് മാറ്റുണ്ട്. 10 വയസ്സിനേക്കാൾ മൂത്തതാണ് അസ്മാ റളി അള്ളാഹു തആല അൻഹ. അപ്പൊ അസ്മാക്ക് 27 വയസ്സാകുമ്പോൾ ആയിഷാബിക്ക് അതിൽ 10 കുറച്ചാലേ എത്രയായി? ആയിഷാബി റളി അള്ളാഹു തആലക്ക് 17 വയസ്സ്. ഇതാണ് അവരുടെ കണക്കൂട്ടൽ. ഞാൻ ചോദിക്കട്ടെ, അപ്പോ ആയിഷാ റളി അള്ളാഹു തആല അൻഹയുടെ വിവാഹം നടന്നത്, അവര് വീട് കൂടിയത് 19-ാമത്തെ വയസ്സ്, 18-19-ാം വയസ്സ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട വാദത്തിന്റെ കഥ. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ 10-ന്റെ റിപ്പോർട്ട്, അതിനൊരു റിപ്പോർട്ട് ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. ഇയാൾ പറയണത് പിന്നെ 10 വയസ്സ് പിന്നെ ഡിഫറൻസ് ഉണ്ടെന്നതിൽ പിന്നെ ഇജ്മാ ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്, കളവാണ് ഇയാൾ പറയുന്നത്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അയാൾ പറയുന്നത് ഒരു കളവാണ്. ഇവിടെ ഒരു ചോദ്യം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലുണ്ടാകണം. എന്താണ് ചോദ്യം? ഇപ്പറഞ്ഞ ഈ 10 വയസ്സ് വ്യത്യാസമുണ്ട് എന്നുള്ളത്, ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ആ 10 വയസ്സ് വ്യത്യാസമുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ മുഹദ്ദിസീങ്ങളും ഈ ഹദീസുകളെ ഷർഹ് ചെയ്ത ആളുകളും മുസ്ലിം ലോകത്തുള്ള ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഇമാമിങ്ങളും ഒക്കെ കണ്ടതാണല്ലോ. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവരാരെങ്കിലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, 18-ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നുള്ളത് ഒന്നിലുമില്ല, അത് അവരും പറയുന്നില്ല. ഈ വയസ്സുമേലാണ് അവരുടെ പിടുത്തം. ഏത്? 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. 18-ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത് എന്നുള്ള ഒരു വൈഫായ റിപ്പോർട്ട് ഇവര് പോലും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അവർ ഈ 10 വയസ്സ് പിടിച്ച് കണക്ക് കൊണ്ടുള്ള കുറച്ച് കളികൾ കളിക്കുകയാണ്. ഇത് കണ്ട ഈ 10 വയസ്സിന്റെ ഉണ്ടെങ്കിൽ തന്നെ, ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ തന്നെ, ഈ 10 വയസ്സിന്റെ വ്യത്യാസം കണ്ട പണ്ഡിതന്മാർ ആരെങ്കിലും ലോകത്ത് ജീവിച്ച ഏതെങ്കിലും പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും ഇവരത് കണ്ടിട്ടുണ്ടല്ലോ, ഇവരത് കണ്ടിട്ടുണ്ടല്ലോ. ഇമാം ബുഖാരി മുസ്ലിം സിഹാസത്തിന്റെ ആളുകൾ, അതല്ലാത്ത ഹദീസും ഹദീസീങ്ങൾ, ആ ഹദീസിനെ ഷറഹ് ചെയ്ത ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ? അവരത് കണ്ടിട്ടുണ്ടാവില്ലേ? അതേപോലെ തന്നെ ഇസ്ലാമിക നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രമൊക്കെ വായിച്ച ആളുകൾ, ചരിത്രം എഴുതിയ ആളുകൾ, അവരത് കണ്ടിട്ടുണ്ടാവില്ലേ? എന്നിട്ട് അവരാരെങ്കിലും ഒരു ലൈഫായ അഭിപ്രായമായിട്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിഷാ റളി അള്ളാഹു തആല അൻഹയെ വിവാഹം ചെയ്തത് 18-ാമത്തെ വയസ്സിലാണെന്നുള്ള ഒരു സാധ്യതയെങ്കിലും അവരാരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അവരാരും അത് പറഞ്ഞിട്ടില്ല. വെറുതെ എന്തൊരു വിഷയം എടുത്താലും അവർ പറയും ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇഖ്തിലാഫ് അതിലുണ്ട് എന്നുള്ളത്. നമ്മൾ ഏതൊരു വിഷയം എടുത്താലും ഇവരെ എഴുതി വെക്കും അല്ലെ. ഇങ്ങനെ ഇപ്പൊ നമ്മള് വയസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ കീല എത്ര വട്ടം വായിച്ചു കീലാന്ന്. അപ്പൊ അങ്ങനെ ഒരു കീല ഉണ്ടായിരുന്നെങ്കിൽ ഇവര് പറഞ്ഞ ഈ 10 വയസ്സിന്റെ ഡിഫറൻസ് കണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 18 എന്ന് പറയുമ്പോ ഒരു കീലയെങ്കിലും ഈ ചരിത്രകാരന്മാർ ആരെങ്കിലും, ഈ മുഹദ്ദിസീങ്ങൾ ആരെങ്കിലും, അതിനെ ഷറഹ് ചെയ്ത ആരെങ്കിലും, ഈ ചരിത്രകാരന്മാരാണെങ്കിലും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്? ഇതിന്റെ അടിസ്ഥാനത്തിൽ 18-ാണ് ആയിഷാ റളി അള്ളാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് എന്നുള്ളത് ഒരൊറ്റ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാരാ? ജമാലുൽ ജമാൽ തന്നെ. പിന്നെ പറഞ്ഞതാരാ? ഇസ്ലാം ബഹീരി. പിന്നെ പറഞ്ഞതാരാ? ഖാലിദുൽ ജുന്ദി. ഒക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് കാണാതെയൊക്കെ ഈശ്യം പിടിച്ചിട്ട്, കാരണം അത് പണ്ഡിതന്മാരാണെന്നുള്ളത് അവർ പറയുന്നത്. മുഫക്കിർ, എന്നിട്ട് അത് വളർത്തിട്ട് വിളമ്പാണ്. അതിന്റെ പേരിൽ ഹദീസുകൾ നിഷേധിക്കാണ് കുറച്ച് ആൾക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ. അവർ പറഞ്ഞ 1-ാമത്തെ വിമർശനം ഹിഷാം ബിൻ ഉർവയെ സംബന്ധിച്ചാണ്.
ഹിഷാം ബിൻ ഉർവ മാത്രമാണ് ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ഭാഗം. മനസ്സിലാക്കണ്ടോ? ഹിഷാമുബിനു ഉറവ മാത്രമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം. ഇവരുടെ ഒന്നാമത്തെ വാദം തന്നെ
എന്നാ വാദം തന്നെ കളവാണ്. ആ വാദം കളവാണ്. ഹിഷാമുബിനു ഉറവ മാത്രമാണ് ഈ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഇവരുടെ കളവ് നമ്പർ വൺ. പിന്നെ മദീനത്ത് വെച്ചിട്ട് ഈ ഹദീസുകളൊന്നും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. മദീനക്കാരും ഉദ്ധരിച്ചിട്ടില്ല. ഇറാഖികൾ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് രണ്ടാമത്തെ കളവ്. ഇത് മാത്രമല്ല, ഈ ഹിഷാമുബിനു ഉറവ അദ്ദേഹം ഉദ്ധരിച്ച ഈ സനദാണ്, ഈ സനദിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ പറയുക, റിവായത്തുൽ മഷ്ഹൂറ. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മഷ്ഹൂറായിട്ടുള്ള റിവായത്താരുടെ റിവായത്താണ്? ഹിഷാമിന്റെ റിവായത്താണ്. അവരങ്ങനെ പറയുന്നൊരു കാരണം എന്താ പറയുക, ഹിഷാം ആരാണ്? ഉറവന്റെ മോനാണ്. ഉറവ ആരാണ്? സുബൈർ അലി അള്ളാഹുനുവിന്റെ മോനാണ്. സുബൈർ അലി അള്ളാഹുനു ആരാണ്? സുബൈർ അലി അള്ളാഹുന ആരാണ്? അസ്മാർ അലി അള്ളാഹുവിന്റെ ഭർത്താവാണ്. അപ്പൊ ഇപ്പറയുന്ന ഉറവയുടെ അമ്മായിയാണ് ആര്? ആയിഷ അലി അള്ളാഹു താലാണ്. അമ്മായിനെ കുറിച്ച് ഉറവ പറയുന്ന ആറാമത്തെ ആഴ്ചയിലാണ്, ഒമ്പതാമത്തെ ആഴ്ചയിലാണ്. ഇവര് കുറച്ചാൾക്കാര് ഈ നൂറ്റാണ്ടിൽ എന്നിട്ട് പറയണ അല്ല, പതിനെട്ടാമത്തെ ആഴ്ചയിലാണ്. അതുകൊണ്ട് തന്നെ ഉറവയുടെ റിപ്പോർട്ടിനെ കുറിച്ച് എന്ത്, ആ ഹിഷാമുബിന് ഉറവ ആ റിപ്പോർട്ടിനെ കുറിച്ച് റിവായത്തുൽ മഷ്ഹൂറ, അതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് മുഹദ്ദിസീങ്ങൾ പറയണം. ഇവര് പറയണത് അതല്ല. രണ്ടാമത്, ഹിഷാമിലൂടെ മാത്രമാണ് ഈ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുള്ളത് അല്ല, ഒരുപാട് ആളുകളിലൂടെ ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊരു പണ്ഡിതന്മാർ പറയുന്നു റിവായത്തുൽ സുഹൈരി അൻ ഉറവ, അതിലാരില്ല, ഹിഷാമില്ല, സുഹൈരി ഉറവയിൽ നിന്ന്, ഉറവ ആരിൽ നിന്ന്? ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന്. അപ്പൊ തന്നെ അവരുടെ വാദം നോണേണ്. കാരണം എന്താ പറയുക, മുസ്ലിം ലോകം ഇത്തിഫാക്കോടുകൂടി അംഗീകരിച്ചൊരു വിഷയത്തെ ഒരു പൊളിക്കാൻ നടക്കുമ്പോൾ അവര് ചില്ലറക്കാരാണ്. അവർക്ക് കളവ് പറയും. ഇവർ ഏതാണ്ട് പറഞ്ഞു നോക്ക് കളവാണ്. ഇപ്പൊ ഞാൻ വായിച്ചത് ഏതാ, ഹിഷാമുണ്ട് അതില്. ഇനി ഹിഷാമിന് തകരാറുണ്ടോ? ഇപ്പറഞ്ഞ തകരാറിനെ ഇമാം ദഹബി എതിർത്തിട്ടുണ്ട്. അവര് പറഞ്ഞല്ലോ ഓർമ്മക്കുറവുണ്ടെന്നുള്ളത്, അതിനെ ഇമാം ദഹബി ചുട്ട മറുപടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഒരു ഹിഷാമിലൂടെ അല്ലാതെ വന്ന ഒരു സനദ് ഏതാണ്? സുഹൈരി അൻ ഉർവ അൻ ആയിഷ. വേറൊന്ന് ആമസ് അൻ ഇബ്രാഹിം അനിൽ അസ്വദ് അൻ ആയിഷ. അതിലും ഹിഷാമില്ല. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അംബർ അൻ യഹിയ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹാത്തബ് അൻ ആയിഷ. അല്ല, ഇനി ഇത് മാത്രമല്ല, അപ്പൊ ഹിഷാമില്ലാത്ത സനദുകളുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വാദമാണ് പൊളിപ്പൊളി. ഇനി രണ്ടാമത്തെ അവരുടെ വാദം എന്താ, മദീനക്കാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മദീനക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മക്കക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബസ്രക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റിവായത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാരത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് മദീനക്കാർ? അബു സിനാദ് അബ്ദുല്ലാഹിബ്നു ദക്വാൻ, വബ്നുഹു അബ്ദുറഹ്മാൻ ബിനു അബു സിനാദ്, അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ബിനു യഹ്യ ബിനു ഉർവ, ഇവരൊക്കെ മദീനക്കാരിലൂടെ വന്നിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ വമിൻ അഹ്ലി മക്ക, മക്കക്കാരിൽ നിന്ന് സുഫിയാൻ ബിൻ ഉയൈന, വജരീർ ബിൻ അബ്ദുൽ ഹമീദ് അല്ലബി മിൻ അഹ്ലി റ, ഇത് മക്കക്കാരിലാണ്. മാത്രമല്ല, ഹിഷാം ബിൻ ഉർവ ആയിഷ റളിയല്ലാഹു തആല. ഇനി ഉറവല്ലാത്ത റിപ്പോർട്ടുകളും ഉണ്ട്. ഏത്? ഉറവല്ലാത്ത സനദുകളും വന്നിട്ടുണ്ട് വേറെ ആളുകളിലൂടെ. ഈ പരമ്പര ഉറവയില്ലാതെയും വന്നിട്ടുണ്ട്. ആ നിലക്ക് വളരെയധികം പരമ്പരകളിൽ തൊരീക്കുകളിലൂടെ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഏത്? ആറാം വയസ്സിൽ, പിന്നെ വിവാഹം നടന്ന ഒമ്പതാമത്തെ വയസ്സിൽ കൂടു കൂടിയെന്നുള്ളത്. അപ്പൊ ഇവരുടെ ഈ ആരോപണം എന്താണ്? ആ ആരോപണം കളവാണ്. അത് നിലനിൽക്കുന്നതല്ല എന്നർത്ഥം, ആരോപണം നിലനിൽക്കുന്നതല്ല. ഇനി അവസാന കാലഘട്ടത്തില് പിന്നെ ഈ ഹിഷാമിന് ഓർമ്മക്കുറവ് സംഭവിച്ചു എന്നുള്ളതിന് ഇമാം ദഹബി നല്ല ചുട്ട മറുപടി അദ്ദേഹം കൊടുക്കുന്നത്, ഹിഷാമിന് ഓർമ്മ അഹദുല്ലാം ഹുജ്ജത്തുൻ ഇമാം. അദ്ദേഹത്തിന്റെ ഹിഫ്ദിൽ ചെറിയൊരു തനാഫസ് വന്നിട്ടേ ഉള്ളൂ, ഇഖ്തിലാത്ത് വന്നിട്ടില്ല. ഇഖ്തിലാത്ത് പ്രശ്നമാകുന്ന ഇഖ്തിലാത്ത് മുഖ്തലിത്ത് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഇതിൽ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. അതായത് സൂഉൽ ഹിഫ്ദ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വണ്ടി ലോകത്ത് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വന്നതിന് മുമ്പുള്ള റിപ്പോർട്ടുകളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. സൂഉൽ ഹിഫ്ദ് വന്നു കഴിഞ്ഞാൽ അതുപോലും ആർക്കും വന്നിട്ടില്ല, ഹിഷാമിന് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്.
അപ്പൊ അതിന് മറുപടി പറഞ്ഞിട്ട് ആരാ അത് പറയണത്? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയണത്. എന്നിട്ട് ഈ വിമർശനം കൊണ്ടുവന്നത് ആരാണ്? ഇബ്നുൽ ഖത്വാൻ. അയാൾ പ്രസിദ്ധനാണ്. അയാൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയിരിക്കുന്നതാണ് പറഞ്ഞത് ഇമാം ദഹബി. ഞാൻ പറഞ്ഞതല്ല, ഇമാം ദഹബി ഇബ്നുൽ ഖത്വാൻ പ്രസിദ്ധനാണ് ഈ വിഷയത്തിൽ. അദ്ദേഹം എന്ത് പറഞ്ഞത്? ഇങ്ങനെ ഇഷാമിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ആ റിപ്പോർട്ടുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഈ വിഷയത്തിൽ ഇമാം ദഹബിന്റെ വാചകം എന്താ പറയുക? വലാ ഇബ്റത്ത ബിമാ ഖാലഹു അബൂ ഹസൻ ഇബ്നുൽ ഖത്വാൻ, അതായത് ഇബ്നുൽ ഖത്വാൻ എന്നുള്ള വലിയ പ്രസിദ്ധനായ ആള്, അദ്ദേഹത്തിന്റെ കൗലില് അദ്ദേഹം എന്ത് പറഞ്ഞത് ഈ വിഷയ പിന്നെ ഇവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട്? ആർക്ക്? ഇഷാമിന്. അദ്ദേഹം പറഞ്ഞത് പരിഗണിക്കേണ്ടതല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള ചെറിയ ഓർമ്മക്കുറവുകൾ വലിയ വലിയ പണ്ഡിതന്മാർക്ക് വന്നിട്ടുണ്ട്. ഇവരൊന്ന് മഅസൂമികളല്ലല്ലോ, മനുഷ്യരല്ലേ, ഇവര് മറന്നുപോലെ. അഹുവ മഅസൂമുൻ മിന നിസ്യാൻ, അയാള് പിന്നെ നിസ്യാനെ തൊട്ട് അയാള് മഅസൂമാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ അങ്ങനെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇതുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഹിഷാമുൻ ഷെയ്ഖുൽ ഇസ്ലാം, ഹിഷാം ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നുൽ ഖത്വാനി ഈ വിഷയത്തിൽ അബദ്ധം പറ്റി. അയാൾ പറഞ്ഞത് പരിഗണിക്കേണ്ടതില്ല, അദ്ദേഹം പറഞ്ഞത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ആര്? ഇമാം ദഹബി. സിയറിലല്ല, മീസാലിൽ, മീസാനിൽ അവതോട് കൂടിയിട്ട് എന്താണ് അവരുടെ ആ വാദം കൊടുക്കുന്നത്? ഇത് ഇവരുടെ ഒരു സ്ഥിര നമ്പറാണ്. ബുഖാരിനെ നേർക്ക് ഇവര് ഞങ്ങള് ഹദീസിനെ നിഷേധിക്കുന്നു എന്നുള്ളത് ഇവർ ഒരിക്കലും പറയില്ല. പിന്നെന്ത് പറയും? ആ റിപ്പോർട്ട് ചെയ്ത ഹിഷാബ് പ്രശ്നക്കാരനാണ്. അപ്പൊ സിഹറിന്റെ ഹദീസിലും ആര് വരുന്നുണ്ട്? ഹിഷാബ് വരുന്നുണ്ട്. അപ്പൊ ഇഷാമിനെ സംബന്ധിച്ച് നല്ല ചൂട്ട മറുപടി പണ്ഡിതന്മാർ കൊടുക്കുന്നത്. ഈ ബിൽഖൈമൊക്കെ ആ സിഹറിന്റെ വിഷയത്തിൽ ഇഷാമിനെ സംബന്ധിച്ച് പറയുന്ന ഓരോ വാചകങ്ങളുണ്ട്, നല്ല മറുപടിയാണ് കൊടുക്കുന്നത്. ഇനി ഇനി അല്ലെങ്കിൽ തന്നെ എന്താണ്, ഇഷാമിലൂടെ അല്ലാത്ത റിപ്പോർട്ടുകളുണ്ട്, ഉറവയിലൂടെയും അല്ലാത്തതുണ്ട്. അപ്പൊ ഇഷാം ബിനു ഉറവത്ത് ബിനു സുബൈർ, ഉറവത്തിരിക്കുന്നത് അല്ലാത്താണ്. അപ്പൊ അവര് പറഞ്ഞ ആ വാദം കളവ, അത് പീസായി, അതിന്റെ അടിസ്ഥാനമല്ല. എന്നിട്ട് ഇതൊന്നും പഠിക്കാതെ നമ്മളെ ചില ആളുകള്, അപ്പൊ ഇവരുള്ള മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? ഹദീസ് നിഷേധം തന്നെയാണ്, ഹദീസ് നിഷേധിക്കാം, ബുഖാരിനത്തല്ല. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് പേര് പറഞ്ഞൊരു പോയിന്റുണ്ട്. ഏത്? ആയിഷ റളിയല്ലാഹു തആലഹയുടെയും അസ്മാ റളിയല്ലാഹു തആലഹയുടെയും വയസ്സിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസ്, 10 വയസ്സ്. അങ്ങനെ കൂട്ടുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലഹ ഹിജ്റന്റെ സമയത്ത് 17 വയസ്സുണ്ടാവും, അസ്മാ റളിയല്ലാഹുക്ക് 27 വയസ്സ്. അപ്പൊ അതിന് 10 കുറച്ചാല് 17 വയസ്സ്. ഇതാണ് അവര് പറയുന്ന മറ്റൊരു. അതിൽ അവർ ഇയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് അതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ള, അതെ 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അതില് ഇജ്മാ ഇല്ല. കാരണം എന്താ വെച്ചാല് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ വെച്ചാല് ആയിഷ റളിയല്ലാഹു തആലഹയും അസ്മാ റളിയല്ലാഹു തആലഹയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോ അശറത്തി സിനീന എന്ന് പറയുന്നുണ്ട്. 10-ൽ അധികം വർഷങ്ങള് വ്യത്യാസമുണ്ട്. ബില് എന്നുള്ളത് അറബി ഭാഷയിൽ പ്രയോഗിക്കല് ഒരു പ്രത്യേകത ഉണ്ട് അതിന്. ബില് എന്ന് പറയുമ്പോൾ ചില്ലാനം എന്നാണ് അതിന്റെ അർത്ഥം. ചില്ലാനം അത് സാധാരണ പറയാനുള്ളത് 3 മുതൽ 9 വരെ, അതിനാണ് ചില്ലാനം. അപ്പൊ എന്ത് വന്നു? ഏറ്റവും ചുരുങ്ങിയത് 13-14 വയസ്സിന്റെ ഡിഫറൻസ് ആയിരുന്നു. ഇതാരോ തിരിച്ചതാ? ബില് എന്നുള്ളത് ഇമാം ദഹബി തിരിച്ചതാണ്. അപ്പൊ അതോടുകൂടിയിട്ട് അവരുടെ അടുത്ത കളവും പൊളിഞ്ഞു. ഇങ്ങനെയാണ് ഇവരുടെ വാദങ്ങളൊക്കെ, അങ്ങനെ തന്നെയാണ്, ഒക്കെ അങ്ങനെ തന്നെയാണ്. കളവ് പറയാ, എന്നിട്ട് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ കണക്കുകൾ ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലോകത്തിന്റെ ഇത്തിഫാഖിനെ തല്ല, എന്നിട്ട് അത് മറപിടിച്ചിട്ട് ഹദീസിനെ നിഷേധിക്കാം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഈ കാര്യം ഇവർക്ക് സമർത്ഥിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇസ്ലാമിന് പിന്നെ സ്ഥിരപ്പെട്ട കുറെ കാര്യങ്ങളെ തള്ളേണ്ടി വരും. നമ്മൾ സാധാരണ പറയണ്ടല്ലോ, ഒരു നുണ പറഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ 100 നുണ വേറെ പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇവര് ഇത് അങ്ങനെ തന്നെ ഉറപ്പിക്കണം. ഇവര് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്ഥിരപ്പെട്ട കുറെ കാര്യങ്ങൾ ഇവർ തള്ളേണ്ടി വരും. കാരണം എന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് എത്രയാണ് വയസ്സ്? 18 വയസ്സാണ്. അത് ഹദീസുകളിൽ വന്നതാണ്. 18 വയസ്സാണ് ആയിഷ റളിയല്ലാഹു തആലയുടെ അന്നത്തെ പ്രായമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ഹിജ്റ 11-ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് 18 പ്രായമെങ്കിൽ ഹിജ്റയുടെ സന്ദർഭത്തിൽ എത്ര? അതോടുകൂടിയിട്ട് ഇവരുടെ വാദം പീശയില്ലേ, പൊളിഞ്ഞുമില്ലേ? കാരണം ഇവര് പറയുന്നത് ഹിജ്റന്റെ സമയത്ത് 18 പതിനേഴ് 18. ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് നബി മരിക്കുമ്പോ എനിക്ക് 18 എന്നാണ്. ഏഴ് വയസ്സോ 6 വയസ്സോ 8 വയസ്സോ ഇത്രേ വരുള്ളൂ. കാരണം ലഭ്യം വരിക്കുന്നത് ഇതര വർഷം 11. അവധി വരെ തിരുത്തേണ്ടി വരും, ഇങ്ങനെ കുറെ പേര് തിരുത്തേണ്ടി വരും. അപ്പൊ എന്താണ്, ബുഖാരിയിലും മുസ്ലിമിലും പറഞ്ഞ കാര്യം ശരിയാണ്? അല്ലെങ്കിൽ ഇവര് ഇതും തിരുത്തേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്, ആയിഷ റളിയല്ലാഹു തആലഹ മരിക്കുന്നത് 63-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 64-ാമത്തെ വയസ്സ്, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഹിജറ വർഷം 57 അല്ലെങ്കിൽ 58, അങ്ങനെ പിന്നെ റിവായത്തുകളിൽ ഇത് വന്നിട്ടുണ്ട്. ആ ഡേറ്റ് കൂട്ടുമ്പോൾ ആയിഷ റളിയല്ലാഹു തആലക്ക് ഹിജറയുടെ സമയത്ത് എത്ര വയസ്സുണ്ടാവും? 64 അല്ലെങ്കിൽ 63 കുറച്ചാൽ മതി. എത്ര വയസ്സാ? വളരെ കുറഞ്ഞ വയസ്സേ ഉണ്ടാവുള്ളൂ, 7 വയസ്സോ 8 വയസ്സോ ആ ഒരു പ്രായത്തിലൊക്കെ. അതുവരെ തിരുത്തേണ്ടി വരും. ആയിഷ റളിയല്ലാഹു തആലഹ മരണപ്പെടുന്ന ആ ഡേറ്റ് വെച്ച് കൂട്ടാണെങ്കിലും അത് താരീഖിൽ വന്നത് 63-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 64-ാമത്തെ വയസ്സിൽ ചെറുങ്ങനെ അവരുടെ വ്യത്യാസം ഉണ്ടാവും. ആ വയസ്സിൽ മരണപ്പെട്ടു, അതായത് ഹിജ്റ വർഷം 57-58. അത് വെച്ചിട്ട് നമ്മൾ കൂട്ടിയാലും ഏതാണ്ട് 7-8 വയസ്സ് ആ ഒരു ലെവലിലായിരിക്കും ആയിഷ റളിയല്ലാഹു തആലയുടെ പ്രായം. എങ്ങനെ കൂട്ടിയാലും ഈ 18 കിട്ടുമോ? അവ രണ്ടാമത് ഇതുവരെ തിരുത്തേണ്ടി വരും. നിങ്ങൾ ആലോചിച്ചു. ഇനി മൂന്നാമത് നിങ്ങൾ ആലോചിച്ചു നോക്കി, ആയിഷ റളിയല്ലാഹു തആലഹ ഇവരുടെ വാദം അനുസരിച്ച് ആയിഷ റളിയല്ലാഹു തആലഹക്ക് ഹിജ്റന്റെ സമയത്ത് 17-18 വയസ്സാണ് പ്രായമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലഹ എന്ന് ജനിക്കണം? നബുവത്തിന്റെ മുമ്പ് ജനിക്കേണ്ടി വരും, അല്ലെങ്കിൽ 17 വയസ്സാവില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു തആലഹ ജനിക്കുന്നത് നബുവത്തിന്റെ മുമ്പല്ല, നബുവത്തിന്റെ ശേഷമാണ്. അതും തിരുത്തേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ വാദം അനുസരിച്ച് ഹിജറയുടെ സമയത്ത് 17 വയസ്സ്. ആ 17 വയസ്സ് പിടിച്ചോ. അങ്ങനെ വരുമ്പോ ആയിഷ റളിയല്ലാഹു തആലഹ ജനിച്ചത് നബുവത്തിന്റെ മുമ്പാകണം, നബുവത്തിന്റെ മുമ്പാകണം. പക്ഷെ ആയിഷ റളിയല്ലാഹു തആലഹ ജനിക്കുന്നത് നബുവത്തിന് ശേഷമാണ്. പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം 4-ാമത്തെയോ 5-ാമത്തെയോ വർഷത്തിലാണ് ആർ ജനിക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആലഹ ജനിക്കുന്നത്. അത് ഹദീസുകളിൽ വന്നതാണ്. ഹദീസുകളിൽ വന്നു എന്ന് മാത്രമല്ല, ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇസ്ലാമിലാണ് ആയിഷ റളിയല്ലാഹു തആലഹ ജനിച്ചിട്ടുള്ളത് എന്ന്. ഇമാം ബൈഹഖി അദ്ദേഹം പറഞ്ഞു, ആയിഷത്തു റളിയല്ലാഹു അൻഹ വലിദത്ത് അലൽ ഇസ്ലാം, ഇസ്ലാമിലാണ് ആര് ജനിച്ചത്? ആയിഷ റളിയല്ലാഹു തആലഹ ജനിച്ചത്. എന്നിട്ട് 6 വയസ്സിൽ വിവാഹം ചെയ്തു. ആ കാര്യം ആവർത്തിക്കണം. ആര്? ഇമാം ബൈഹഖി. ഇമാം ബൈഹഖി അത് പറഞ്ഞു സുനൻ കുബ്രയിൽ. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആയിഷ മിമ്മൻ വുലിദ ഫിൽ ഇസ്ലാം, ആയിഷ റളിയല്ലാഹു തആലഹ ഇസ്ലാമിൽ ജനിച്ച ആളാണ്, ഇസ്ലാമിലാണ് ജനിച്ചിട്ടുള്ളത്. സിയറിലെ ഇമാം ദഹബി. ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, വുലിദത് ബഅദൽ മബഅസി ബി അർബഅ സിനീൻ ഔ ഖംസ്, ആയിഷ റളിയല്ലാഹു തആലഹ ജനിച്ചത് നബുവത്തിന്റെ മബഅസ്, അതായത് നബുവത്ത് മബഅസിന്റെ 4-ാമത്തെയോ 5-ാമത്തെയോ വർഷത്തിലാണ്. അവരൊക്കെ പറഞ്ഞു നബുവത്തിന് ശേഷം 4-5 ഇസ്ലാമിലാണ് ജനിച്ചിട്ടുള്ളത്. അതോടുകൂടിയിട്ട് എന്തായി, ഇവരുടെ ആ വാദവും പൊളിഞ്ഞു, ഇതും തിരുത്തേണ്ടി വരും. ഇനി ഇത് മാത്രല്ല, ഇനി 10 വയസ്സാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കുക. ആയിഷ റളിയല്ലാഹു തആലഹയും അസ്ഫർ റളിയല്ലാഹു തആലഹയും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം 10 വയസ്സാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ഹിജറയുടെ സമയത്ത് 17-18 വയസ്സുണ്ടാകണം എന്നുള്ളത് ഇന്ന് കിട്ടുമോ? ഇവരെന്തിനാണ് ഈ വാശി പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാണില്ല. ഇനി 10 പൈസ ഡിഫറൻസ് ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്നാലും ഇജറിന്റെ സമയത്ത് 17 ആകണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? നിർബന്ധമല്ലല്ലോ, നിർബന്ധമല്ല. അതെങ്ങനെ? അസ്മാ റളിയല്ലാഹു തആല മരിച്ചത് 100ലാണ്, പിന്നെ 100ാമത്തെ വയസ്സിലാണെന്നുള്ള റിപ്പോർട്ടുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു, വേറെ ചില ആളുകളല്ല, ഇമാം ദഹബി അതിൽ പറഞ്ഞത് 92ാമത്തെ വയസ്സിലാണ് മരിച്ചതെന്ന. ആര്? അസ്മാ റളിയല്ലാഹു തആല. ഹിജ്റ വർഷം 72-73, 91-92 വയസ്സിൽ ആര് മരിച്ചത്? അസ്മാ റളിയല്ലാഹു തആല മരിച്ചത്. അങ്ങനെ വരുമ്പോ അസ്മാ റളിയല്ലാഹു തആലയുടെ പ്രായവും ആയിഷാ റളിയല്ലാഹു തആലയുടെ പ്രായവും നമ്മൾ കൂട്ടി നോക്കി. ഏതാണ്ട് ഇത് നമ്മൾ ഈ പറഞ്ഞ 7-8 ഈ കണക്കിലാകട്ടെ. ഇനി 10 ആണെങ്കിൽ ഇനി 10 ഡിഫറൻസ് ഉണ്ട് എന്ന് സംബന്ധിച്ച, എന്നിരുന്നാലും പ്രശ്നമില്ല. പിന്നെ അബൂ നുഐൻ അദ്ദേഹത്തിന്റെ മുഅ്ജം സഹാബയിൽ പറഞ്ഞു, അസ്മാ റളിയല്ലാഹു തആലഹ ജനിക്കുന്നത് നുബുവത്തിന്റെ 10 കൊല്ലം മുമ്പാണ്. നബൂവത്തിന്റെ 10 കൊല്ലം മുമ്പ്. ആയിഷ റളിയല്ലാഹു തആലഹ ജനിച്ചത് നബൂവത്തിന് ശേഷം 4ാമത്തെയോ 5ാമത്തെയോ വർഷത്തിൽ. അപ്പൊ എത്ര ഡിഫറൻസ് ആയി? 14. അങ്ങനെ നോക്കുമ്പോ ഇജറയുടെ സമയത്ത് അസ്മാ റളിയല്ലാഹു തആലയുടെ വയസ്സ് 10, 13, 23. ആ 3 നിന്ന് ആയിഷ റളിയല്ലാഹു തആലയുടെ വയസ്സ് 14-15 കഴിച്ചോക്കി. ഇതാണ് കിട്ടുക 6-7. ആ 10 പിന്നെ ഏത് നിലക്കും കൂട്ടി. ഇവർ പറഞ്ഞ ഈ 18-17 അതൊരു നിലക്കും കിട്ടൂല. അതവർക്ക് കിട്ടണം, അതവർക്ക് സമർത്ഥിക്കണം. ഈ ദുർബലമായ വാദം പിടിച്ചിട്ട് ഇവർ തള്ളുന്നത് ആരാണ്? മുസ്ലിം ലോകത്തിന്റെ ഇത്തിഫാഖിനെ, ബുഖാരിയെ, മുസ്ലിമിനെ. നിങ്ങൾ ആലോചിച്ചു. മാത്രല്ല, നേരത്തെ ഞാൻ പറഞ്ഞു ഇമാം ദഹബിന്റെ സിയറിൽ ഉദ്ധരിച്ചത് ബില് എന്നാ പ്രയോഗിച്ചത്, ബില് അഷർ സിനി, അതായത് 10ൽ ചില്ലാനം. അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ശരിയാണേത്? നബൂവത്തിന്റെ 10 കൊല്ലം മുമ്പ് അസ്മാ റളിയല്ലാഹു തആല ജനിക്കുമ്പോ 14-15 വയസ്സിന്റെ ഡിഫറൻസ് വന്നു. അപ്പൊ ഇമാം ദഹബിന്റെ അതും കൂടി ശരിയാണ്, ലിങ്കാകുന്നുണ്ട്. ഏത്? 10ൽ ചില്ലാനെന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു ബിൽ എന്നുള്ളത് പ്രയോഗിക്കുക 3 മുതൽ 9 വരെ ഉള്ളതിനാണ്. അപ്പൊ 13 മുതൽ 9 വരെ. അപ്പൊ ശരിയാണ്, 14-15 വയസ്സിന്റെ ഡിഫറൻസ് അത് അതിനോട് യോജിക്കുന്നുണ്ട്. അത് ബുഖാരിനോട് യോജിക്കുന്നു, മുസ്ലിമിനോട് യോജിക്കുന്നു, മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളോട് യോജിക്കുന്നു, ഇസ്ലാമിക ചരിത്രകാരന്മാരോട് പറഞ്ഞതിന് യോജിക്കുന്നു, ഇത്തിഫാക്ക് ഉണ്ടാ വിഷയത്തില്. എന്നിട്ട് ഈ ദുർബലമായ വാദം പിടിച്ചിട്ട് ഇവര് ഹദീസുകൾ അങ്ങോട്ട് പാച്ചക്ക്, അതൊക്കെ തെറ്റാണെന്ന് അവരുത്ത മുമ്പോട്ടുള്ള ഒരുത്തം പ്രസംഗിച്ച് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഇതിന് പിന്നെ ഒരുപാട് പിന്നെ വിഷയങ്ങള് പിന്നെ ഈ വിഷയത്തിൽ. ഇത് മാത്രല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ 10ൻ്റെ റിപ്പോർട്ട് പറഞ്ഞല്ലോ, ആ 10ൻ്റെ റിപ്പോർട്ടിനെ കുറച്ചുകൂടി ഒരു കാര്യം മനസ്സിലാക്കണം. ആ 10ൻ്റെ റിപ്പോർട്ട് വരുന്നത് അബ്ദുറഹ്മാൻ ബിൻ അബി സിനാദ് എന്നൊരാളിലൂടെയാണ്. അബ്ദുറഹ്മാൻ ഇബിൻ അബി സിനാദ്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ 10ൽ അധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാളുടെ ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ് അത്. 10 ആണെന്നുള്ളത് തഹരീർ ചെയ്ത് പറഞ്ഞത് ഈ രിവായത്തിൽ മാത്രമാണ്. ഏത്? അബ്ദുറഹ്മാൻ ബിൻ അബി സിനാദിന്റെ ഈ രിവായത്തിൽ മാത്രമാണ് 10 ആണെന്നുള്ളതാണ് തീർത്തു പറഞ്ഞത്, 10 തന്നെ. അത് 2 തൊരീക്കിലൂടെ വരുന്നുണ്ട്. 2 തൊരീക്കിലൂടെ ആ റിപ്പോർട്ട് വരുന്നുണ്ട്. ഒന്ന് ഇബ്നു അബ്ദുൽ ബറ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വേറൊരാളത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാല്, ഒന്ന്, ബാക്കിയുള്ള റിപ്പോർട്ടുകളൊക്കെ 10ൽ അധികം എന്നുള്ളതിനാണ്, അതേ ശരിയായിട്ട് വരുവുള്ളൂ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ അബി സിനാദിന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ് ചില തകരാറുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആർക്ക്? ഈ അബ്ദുറഹ്മാൻ ബിൻ അബി സിനാദിന് ചില തകരാറുകൾ ഉണ്ട് എന്നുള്ളത് ആര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്? പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു റിവായത്ത് ഇബ്നു അസാക്കിറാണ് താരിഖു ദിമശ്കിൽ, അബ്ദുറഹ്മാൻ ഇബ്നു അബി സിനാദ്. വേറെ റിവായത്ത് വന്നിട്ടുള്ളത് ഇബ്നു അബ്ദുൽ ബർ ഇസ്തിആബിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബ്ദുറഹ്മാൻ ഇബ്നു സിനാദിനെ സംബന്ധിച്ച് ഇമാം അഹമ്മദ് പറഞ്ഞു മുദ്ദരിബുൽ ഹദീസാണ്. ഇബ്നുമായും പറഞ്ഞു ലൈസ മിമ്മൻ യഹ്തജ് ബിഹി അസ്ഹാബുൽ ഹദീസ്, അയാളെ കൊണ്ട് ഹദീസിന് ആൾക്കാർ തെളിവിടിക്കലില്ല. ഇമാം അഹമ്മദ് പറഞ്ഞത് മുദ്ദരിബുൽ ഹദീസാണ്. അബു ഹാത്തിം പറഞ്ഞു യുക്തബു ഹദീസഹു, ഹദീസൊക്കെ എഴുതി വെക്കാറുണ്ട്, യുക്തബു ഹദീസഹു വല യഹ്തജ് ബിഹി തെളിവിടിക്കാറില്ല. നസായി പറഞ്ഞു ലാ യുഹ്തജു ബി ഹദീസി, അദ്ദേഹത്തിന്റെ ഹദീസ് കൊണ്ട് തെളിവ് പിന്നെ പിടിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില വിമർശനങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട്? ഈ അബ്ദുറഹ്മാനും അബി സിനാദിനെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു റിവായത്താണ് എന്ത് 10 എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അയാളുടെ റിവായത്തിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്? ഇബിൻ അബ്ദുൽ ബറിന്റെ റിവായത്തിൽ അതിനെതിരെ അയാൾ തന്നെ വന്നിട്ടുണ്ട്. അയാളുടെ തുരീക്കിലൂടെ തന്നെ അയാൾ ഇബിൻ അബ്ദുൽ ബറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു വക്കാനത്ത് അക്ബറു മിൻ ആയിഷ, അസ്മാർ റളി അള്ളാഹു തആല ആയിഷ റളി അള്ളാഹുവേക്കാൾ മൂത്തതായിരുന്നു ബി അഷർ സിനീൻ 10 ഔ നഹവിഹ എന്ന് അതിനെതിരെ തന്നെ വേറെ ആളെന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദ്ദറഹ്മാൻ റബിയുടെ 10 ഔ ബി നഹവിഹ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടടുത്ത പ്രായത്തിലോ. അപ്പൊ ഈയൊരു ഇതേ അതിലുള്ളൂ, ഈ ഒറ്റപ്പെട്ട ഈ ഒരു റിവായത്താണ് അതിലുള്ളത്. ഇനി നേരത്തെ പറഞ്ഞു ഇനി 10 ആടെന്ന് സമ്മതിച്ചാൽ തന്നെ എന്തില്ല, നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിനൊരു വിഷയം വരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഹിജറയുടെ സന്ദർഭത്തിൽ 17 വയസ്സാണെന്നുള്ളത് അതിന് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. അപ്പൊ ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ അയാൾ ആ ലേഖനത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ പാടെ വായിക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോ അയാള് ഈ ജമാൽ ബന്ന, അയാൾ അതിന്റെ അവസാനം പറയുന്ന ആരാണ്? ഈ ബാഹിസ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ദൈവി അയാളെ പരിചയപ്പെടുത്തിയിട്ട് ആ പോയിന്റുകളൊക്കെ അയാൾ ആ പത്രത്തിൽ എടുത്തു കൊടുത്തിട്ട് അയാൾ പറയണ ഇങ്ങനെ അയാൾ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, 1000 കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ ചരിത്രം ഇയാൾ തിരുത്തുകയാണ്. ഇയാൾ ആരാണെന്ന് അറിയാമോ? ഇന്നഹു അൽ ഉസ്താദ് ഇസ്ലാം ബഹീരി, ഉസ്താദായ ഇസ്ലാം ബഹീരിയാണ് ആ ലേഖനം വന്നിട്ടുള്ളത്. 21 പേജിൽ അല്യവും അസാബ്യ എന്നുള്ള ജരീദയില് 15/7/2008 ആ ജരീദയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ ജമാൽ ബന്ന അത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറെ കുറെ വിമർശനങ്ങൾ, ആയിഷ റളി അള്ളാഹു തആല നബുവത്തിന് മുമ്പാണ് ജനിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയാൾ തൊവിരിന്റെ പേരിൽ കള്ളക്കഥ പറയുന്നുണ്ട്, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ഈ കളവുകളൊക്കെ ഊഹങ്ങളും ആരോപണങ്ങളും അവിടെ കേട്ടത് ഇവിടെ കണ്ടത് മറ്റതും മറിച്ചതും ഒക്കെ അയാൾ കൊണ്ടുവന്നിട്ട് അയാൾ പറയണത് 18 വയസ്സാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആയിഷ റളി അള്ളാഹു തആല പറഞ്ഞു, അവരുടെ കൂടെ ജീവിച്ച ആളുകൾ പറഞ്ഞു, മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, അതും ബുഖാരിയും മുസ്ലിമും അടക്കമുള്ളവർ പറഞ്ഞു, ആ ഹദീസുകളെ വിശദീകരിച്ച ആളുകൾ പറഞ്ഞു, ഇസ്ലാമിക ചരിത്രകാരന്മാരൊക്കെയും പറഞ്ഞു, 1000 കൊല്ലത്തെ പിന്നെ ഇത്തിഫാക്കും പിന്നെ മുസ്ലിം ലോകത്തിൽ ഇത്തിഫാക്കും അതിലുണ്ടെന്ന് പറഞ്ഞു. 6-ാമത്തെ വയസ്സിൽ വിവാഹം നടന്നു, 9-ാമത്തെ വയസ്സിൽ അത് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ വന്നത് നമ്മൾ അംഗീകരിക്കും, ഇല്ലെങ്കിൽ പിന്നെ അവനെ മുസ്ലിം എന്ന് പറയും. പറഞ്ഞത് അല്ലാഹു തന്നെയാണ് സത്യം, അവരാരും വിശ്വാസികളാവുകയില്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവർ നിന്നെ വിധി കർത്താവാക്കണം, എന്നിട്ടോ പിന്നെ നിന്റെ തീരുമാനത്തിൽ അവർക്കൊരു മനസ്സിലൊരു പ്രയാസം ഒരു ഹറജ് തോന്നരുത്. ഇയാൾ ഇതിൽ പറയേണ്ട മൂപ്പർക്ക് റസൂലുള്ളാഹിനെ വിമർശിച്ചത് കണ്ടിട്ട് അയാൾക്ക് സങ്കടമായിപ്പോയി, അയാൾക്ക് വിഷമമായി, അതുകൊണ്ടാണ് അയാൾ ഇത് കണ്ടുപിടിച്ചത് ഈ 18 കൊണ്ടുവന്നതെന്നൊക്കെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രമാണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹറജം സുമ്മല എജിദൂഫി അംഫുസീം ഹറജ, ഒരു ഹറജും അതിൽ നമുക്ക് തോന്നേണ്ടതില്ല. ഒരു ഹറജും തോന്നാതെ പ്രമാണങ്ങൾ വന്നത് അംഗീകരിക്കണം. വൈസല്യ മുത്തസ്ലീമ അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുകയും ചെയ്യണം. അതാണ് ഇനി ഞാൻ ചോദിക്കട്ടെ, ആയിഷ റളിയല്ലാഹു തആലയെ ഒമ്പതാമത്തെ വയസ്സിൽ വിവാഹം ചെയ്ത ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചവരിൽ എന്താ പോലും ഇത്ര പ്രശ്നം? നമ്മൾ ആലോചിക്കേണ്ട സംഗതി എന്താണോ, ഈ വിഷയത്തിന്റെ പേരിൽ മക്ക മുശ്രിക്കുകളോ യൂദന്മാരോ ക്രിസ്ത്യാനികളോ ആരെങ്കിലും നബിനെ വിമർശിച്ചിട്ടുണ്ടോ? എന്തൊരു തുരുമ്പ് കിട്ടിയാലും ആയുധമായി ഉപയോഗിച്ചിരുന്ന അവര് മീറാജ് പോയി, എന്തൊക്കെ ഒച്ചപ്പാട് അവരുണ്ടാക്കി. മീറാജോ ഏഴ് ആകാശങ്ങളിലൂടെ പോയിന്നു, അതൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല. എന്തൊക്കെ അവർ പറഞ്ഞുണ്ടാക്കി, എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി, ഏതുവരെയെന്ന് ചോദിച്ചാല് ആർത്തവത്തിന്റെ വിഷയത്തിൽ അല്ലേ. പിന്നെ ജൂതന്മാര് ആ നാട്ടിലുണ്ടായിരുന്ന സമ്പ്രദായത്തെ കുറിച്ച് അവര് ആ വീട്ടിൽ തന്നെ കയറ്റൂല, അവരുമായിട്ടൊപ്പം കടക്കൂല, ഒരുമിച്ച് തിന്നൂല. ആ വിഷയത്തിൽ നബിനോട് ചോദ്യം വന്നാൽ അലുവിനക്കാനിൽ മഹീള്, അപ്പൊ നബി പറഞ്ഞു ലൈംഗിക ബന്ധമല്ലാത്തതൊക്കെ അവരുമായിട്ട് അനുവദനീയാണ്. അതുപോലും ജൂതന്മാര് വിഷയാക്കിയിട്ടുണ്ട്. ഹരീസുകൾ വന്നത് വായിക്കാൻ സമയമല്ല. എന്താണ് ഈ മുഹമ്മദ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെതിരാകുകയാണല്ലോ മുഹമ്മദ്, അവര് വിഷയാക്കിയിട്ടുണ്ട്. സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ തലാക്ക് ചെയ്തു. സൈദ് റളിയല്ലാഹു അൻഹു സൈനബിനെ വിവാഹം കഴിച്ചില്ലേ, അത് ഭയങ്കര പ്രശ്നമായില്ലേ. മോന്റെ ഭാര്യനെ വിവാഹം കഴിച്ചു മോഹിച്ചു എന്ന് പറഞ്ഞിട്ട് വളർത്തു പുത്രനെ വിവാഹം ചെയ്യാൻ പിന്നെ അവര് സ്വന്തം മകനെ പോലെ കണ്ടിരുന്നു, അത് എന്തെല്ലാം വിവാദമാക്കി. ഇങ്ങനെ ഇതൊക്കെ വിവാദമാക്കി ഇസ്ലാമിനെ റസൂലുള്ളാഹിനെ അടിക്കാനും വടിയാക്കി അവര് ആയിഷ റളിയല്ലാഹു അൻഹയെ ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിന് എതിർത്തോ? ബുദ്ധിയുള്ളവര് ചിന്തിച്ചൂടെ എന്ത് എതിർക്കേനി? ഒമ്പതാമത്തെ വയസ്സിൽ കൂട്ടിക്കൊണ്ടെന്ന് അവര് ജീവിതം തുടങ്ങിയതിന് എന്തുകൊണ്ട് അവര് വിമർശിച്ചില്ല? അതാ സമൂഹത്തില് സാർവത്രിക. ഇന്നല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിവാഹപ്രായം എത്ര? 12 വയസ്സ് മുതൽ 15 വയസ്സ് മുതൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പണ്ഡിത പിന്നെ ഈ അമേരിക്കയിലുള്ള ഡോക്ടർമാർ പോലും പറയുന്നത് ചൂടുള്ള പ്രദേശങ്ങളിൽ ഇത് നേരത്തെ ആകുന്നുള്ളതാണ്, പ്രായം നേരത്തെ അറിയിക്കും എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അപ്പൊ അന്ന് ആർക്കും വാപ്പാക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശ്നമല്ല, ഉമർ പിന്നെ ഉമറുമാന് പ്രശ്നമല്ല, ആ സമൂഹത്തിന് പ്രശ്നമല്ല, ആയിഷ റളിയല്ലാഹുക്ക് പ്രശ്നമല്ല, ആർക്കും ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ എന്തിനാ അതിന്റെ പേരിൽ ബേജാറാണ്? നബിനെ സംരക്ഷിക്കാന് നമ്മൾ പ്രമാണങ്ങളെ നിഷേധിക്കുന്നത് എന്തിനാ? മാത്രല്ല നബി വിവാഹം ആലോചിക്കുന്നതിന്റെ മുമ്പ് ആയിഷ റളിയല്ലാഹു വേറെ ആള് വിവാഹം ആലോചിച്ചിട്ടുണ്ട്, അറിയോ? നബി വിവാഹം ആലോചിക്കുന്നതിന്റെ മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹുവിനെ മറ്റേ മുത്തൈമിന്റെ മോൻ ജുബൈർ ഇബ്നു മുത്തൈം വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നത്തിലത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒഴിവാക്കാണ്, ആ വിവാഹം ഒഴിവാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത് കൊടുക്കാണ്. അപ്പൊ 6 വയസ്സുള്ള ആയിഷ റളിയല്ലാഹു അൻഹ വേറെ അവിടെ വിവാഹാലോചന നടന്നിട്ടുണ്ട്. അപ്പൊ അതാ സമൂഹത്തിൽ സാർവത്രികമായിരുന്നു. പിന്നെന്തിനാണ് നമ്മള് ഇല്ലാത്ത, പിന്നെന്തിനാ നമ്മളെന്തിനാ ബേജാറാണ്? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തിരുത്തിയോണ്ട് ഓലൊക്കെ മുസ്ലിങ്ങളാക്കാൻ പറ്റി നമുക്ക്? ഇതൊക്കെ തിരുത്തിന്ന പോലൊക്കെ മുസ്ലിങ്ങളാവും, അവര് വേറൊരു ആരോപണം കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ എന്താ വെച്ചാല് ഇതില് പിന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്താണ്? അത് മുമ്പും ഇങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ വന്നോടത്ത് നമ്മൾ നിൽക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തിരുത്തേണ്ടി വരും. ഒക്കെ നമ്മള് ഒക്കെ നബിക്ക് മോശമാണ്, ഒക്കെ നമ്മള് തിരുത്തേണ്ടി വരും. അപ്പോ നമ്മള് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വാദങ്ങൾ അതൊരിക്കലും നമ്മൾ പറയാതിരിക്കുക. അവസാനമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിന്റെ പിന്നെ മജ്മൂ ഫതാവയിൽ അദ്ദേഹം പറഞ്ഞു, ഫകുല്ലു ഖൗലി. ഇത് നമ്മള് ഈ ഒരു വിഷയത്തിൽ നിന്നല്ല, എല്ലാ വിഷയത്തിലും ഇത് നമ്മൾ ശ്രദ്ധിച്ചോണം. നമുക്ക് അങ്ങനെ ധാരണ ഉണ്ട്, എന്തോ ഇസ്ലാമിനെ നമ്മളെ പറ്റി മോശിച്ചു തരിക്കോ, അത് ഇങ്ങനെ കുറച്ച് പിന്നല്ലേ. അങ്ങനെ ധാരണ നമ്മളെ കേരളത്തിലെ മതസംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മതസംഘടനകൾ അത് നമുക്ക് മോശമല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനിക്കാം, ഹദീസുകളൊന്നും ഇല്ലാതെ പറയാം. അത് ഒരു പിന്നെ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് ആളുകൾക്കിടയില്. അതൊരിക്കലും ശരിയല്ല. ഹിദായത്ത് കൊടുക്കുന്നത് അള്ളയാണ്, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. പ്രമാണങ്ങളെ തിരുത്തിയിട്ട് പറയേണ്ട ഒരു കാര്യമല്ല, അതിനെ നമ്മൾ ന്യായീകരിക്കേണ്ട കാര്യമല്ല. പ്രമാണങ്ങളിൽ ഉള്ളതുപോലെ പറയാ. അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അയാൾക്ക് ഹിദായത്ത് കൊടുത്തോളും, നമ്മളതിൽ ബേജാറാകേണ്ട കാര്യമില്ല. അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രമാണം തിരുത്തിയുണ്ട് ആൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുമോ? ഉള്ളതുള്ളതുപോലെ പറയാം, അത് അങ്ങനെ തന്നെ അംഗീകരിക്കും. അതിലൊരു മനസ്സിലൊരു പ്രയാസവും നമുക്ക് തോന്നേണ്ട കാര്യമല്ലേ. മാത്രല്ല ഇതിൽ അത് വിഷയമായിട്ടില്ല ആ സമൂഹത്തിൽ. ഇന്നുള്ള കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയുള്ളു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫകുല്ലു ഖൗലിൻ യൻഫരിദു ബിഹി അൽ മുത്തഖദ്ദിമീന, മുത്തഖദ്ദിമീങ്ങൾ മുൻഗാമികൾ പറയാത്ത ഒറ്റപ്പെട്ട വാദവുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു ഖൗൽ ഒരു വാചകം നമുക്ക് കിട്ടിയാൽ, വലം യസ്ബിഖുഹു ഇലൈഹി അഹദു മിൻഹു, അയാൾക്ക് മുമ്പ് ആരും അത് പറഞ്ഞിട്ടില്ല, ഫൈനഹു യകൂനു ഖതഉൻ, അതെന്താണ്, അത് അബദ്ധമായിരിക്കും, അത് അബദ്ധമായിരിക്കും. ഇതാരും പറയാത്ത വർത്താനാണ്. കുറച്ചാളുകൾ ഇത് ഇറക്കുമതി ചെയ്തു നോക്കുക, എന്നെന്താണ് ആ ഹദീസുകളൊക്കെ ഒറ്റയ്ക്ക് തട്ടാലോ, ഈ ഒരു പത്തും പിടിച്ചിട്ട്, അതും 18 എന്നുള്ളതില്ല, പിന്നെന്താ ഈ ഒരു 10 ഡിഫറൻസ് ഉണ്ട് എന്ന് പിടിച്ചിട്ട് ആ പറഞ്ഞതിനെ ഒക്കെ തട്ടുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഇമാം അഹമ്മദിന്റെ ഒരു വാചകം ഷെയ്ഖുൽ ഇസ്ലാം എടുത്തു കൊടുക്കുന്നു, ഇയാക അന്ത തകല്ലമ ഫീ മസ്അലത്തിൻ ലൈസ ലക ഫീഹാ ഇമാമുൻ, നിനക്ക് മുമ്പില്ലാത്തൊരു വർത്താനം, മുമ്പാരും പറയാത്തൊരു വർത്താനം പറയുന്നതിനെ നീ സൂക്ഷിച്ചോ. അദ്ദേഹം പറയണം, ഇയാക നീ സൂക്ഷിച്ചോ, അന്ത തകല്ലമ സംസാരിക്കുന്നത്, ഫീ മസ്അലത്തിൻ ഏതെങ്കിലും ഒരു മസ്അലയിൽ, ലൈസ ലക ഫീഹാ ഇമാമുൻ, അതിൽ നിനക്ക് ഒരു ഇമാമില്ല, വേറൊരു മുൻഗാമിയെ ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയില്ല. ഈ 1000 കൊല്ലത്തിന്റെ ഇടക്ക് ഒരാള് ഒരു പണ്ഡിതനും പറയാത്ത പുതിയ ഇറക്കമായി ഈ 18 കുറച്ച് കണക്കിന്റെ കളിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വേറെ നമുക്കത് വേറെ നമുക്ക് ടൈം പിന്നെ വിശദീകരിക്കേണ്ടതാണ്. ടൈമിനനുസരിച്ച് ഇൻഷാല്ലാ ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങൾ മനസ്സിലാക്കുക, പ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ ആദർശത്തെ മനസ്സിലാക്കുവാനും അറിയാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മള് വക്രയില് കുടുംബ ക്ലാസ്സിൽ നമ്മളൊരു സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കിഡ്നിയും പോയി, പിന്നെ ബൈപ്പാസ് ചെയ്യണം, അതുകൊണ്ട് നല്ലൊരു സാമ്പത്തിക ചെലവുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നു അത് തന്നെയാണോ, അല്ല, ആ സഹോദരൻ മരണപ്പെട്ടു എന്നുള്ളത് അറിയിക്കാൻ നമ്മൾ എത്ര ആളുകൾ അന്ന് സഹായിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച കുറച്ച് ആ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെക്കുറിച്ചാണ്. ആകെ 36 വയസ്സായിട്ടുള്ളൂ, 2 കിഡ്നിയും പോയി, അതിൻ്റെ ഇടക്ക് ബ്ലോക്ക് വന്നു, അതും പ്രശ്നമായി. ഇപ്പോൾ നമ്മൾ ഇന്നാ അത് പറയണം, ഒന്നുകൂടി അത് ആവർത്തിച്ച് പറയണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇപ്പോൾ സലീം തോന്നിട്ട് ആ സഹോദരൻ മരിച്ചു എന്നുള്ളത്. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്, അത് നമ്മൾ മറക്കണ്ട, അത് നമ്മൾ മറക്കണ്ട. അതാണ് എന്നോടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, വേറെ എന്തുണ്ടായിട്ടും ചെറിയൊരു രോഗം വന്നാൽ തീർന്നു, എല്ലാം തീർന്നു. പിന്നെ എന്തുണ്ടായിട്ടും എല്ലാം മനസ്സമാധാനം കിട്ടും. എന്തായിരിക്കും അപ്പോ ഏറ്റവും വലിയ ന്യായമത്ത് ഇതാണ് ആരോഗ്യം. ആ ആരോഗ്യം നല്ലതിന് വിനിയോഗിക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തുകൊണ്ട് നാളെ അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.